essential qualities of a biblical counselor. Essential qualities of a biblical counselor. ഒരു ക്രിസ്തീയ കൗൺസിലറിന് അത്യാവശ്യമായും ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ. നാം കൗൺസിലിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. അതിൻ്റെ 15 കൂട്ടം കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായി വേഗം നാം ചിന്തിക്കാം. നിങ്ങൾ തന്നെ പറയുക, ഏറ്റവും ബേസിക്കായിരിക്കുന്ന ക്വാളിറ്റി എന്തായിരിക്കണം? അത് സിമ്പിളാണ്, വീണ്ടും ജനിച്ച വളരുന്ന വിശ്വാസിയായിരിക്കണം. അത് ലളിതമായ കാര്യമാണ്. പക്ഷേങ്കിൽ അത് ലളിതമല്ല, അത് അറിയാവുന്ന കാര്യമാണ് നമുക്ക്. എന്താണ് കാരണം? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, വീണ്ടും ജനിക്കാത്ത ദൈവമകനല്ലാത്തൊരു വ്യക്തി, ദൈവമക്കൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് സഭയിൽ കൗൺസിലിംഗ് നടത്തുവാനുള്ള കഴിവ് ഇല്ല. കാരണം എന്താണ്? നമ്മ മുമ്പ് ചിന്തിച്ചു, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക പദ്ധതി എങ്ങനെയാണ്? ഒരു വ്യക്തിയെ നിരീകരിക്കുക, അവനെ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിക്കുക യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തുടർന്ന് അവനെ ദിനം പ്രതി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യുന്നത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. ഇത് ദൈവത്തിൻ്റെ പണിയാണ്. ഒരാളെ രൂപാന്തരപ്പെടുത്തുന്ന പണി എൻ്റേതല്ല, അതിനെ ദൈവം ഉപയോഗിക്കുക മാത്രമാണ്. ഒരാളിൽ ചേഞ്ചസ്, അവനിൽ ഇന്റേണലി ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാക്കുന്നത് എൻ്റെ ജോലിയല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജോലിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ജോലിയിൽ എന്നെ ഉപകരണമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, ആത്മീയ വളർച്ച, രക്ഷിക്കപ്പെട്ട് വളരുന്ന ഒരു വിശ്വാസിയായിരിക്കേണ്ടതാണ്. അല്ലാത്ത എന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. ഒരു അവിശ്വാസിക്ക് വിശ്വാസിയുമായിട്ട് എന്ത് ബന്ധം? ഒരു അവിശ്വാസിക്ക് വിശ്വാസിയുടെ പ്രശ്നങ്ങളുമായിട്ട് എന്ത് ബന്ധം? ഒരു അവിശ്വാസിക്ക് വിശ്വാസിക്ക് എന്ത് ആലോചന പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും? ഒരു അവിശ്വാസിയിൽ കൂടെ ദൈവം എങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ആ ആള് ബോൺ അഗെയിൻ ആൻഡ് ഗ്രോയിങ് ഇൻ ദ നോളജ് ആൻഡ് ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. രക്ഷിക്കപ്പെട്ട് അഥവാ വീണ്ടും ജനിച്ച് വചനപ്രകാരം ജീവിക്കുന്ന വളരുന്ന ഒരു വിശ്വാസിയായിരിക്കേണ്ടത് ആവശ്യമാണ്. അതൊന്നാമത്തെ. രണ്ടാമത്തേത്, ഒരു ക്രിസ്ത്യൻ കൗൺസിലർ ദൈവവചനത്തെ അറിയുന്നവനായിരിക്കണം അല്ലേ? അറിയുന്നവൻ ആയിരിക്കണം. നോ ആൻഡ് പ്രാക്ടീസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അറിയണം. എങ്ങനെയുള്ള ദൈവവചനം അറിയണം? അതോ വചന നിശ്ചയം ഉണ്ടായിരിക്കണം. വചന നിശ്ചയം എന്ന് പറയാൻ പറ്റും, വചന നിശ്ചയം. നമുക്കറിയാം, ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ തൻ്റെ പ്രയാസവുമായിട്ട് വരുമ്പോൾ നമുക്കറിയുകയില്ല എന്ത് പ്രശ്നവുമായിട്ടാണ് വരുന്നത്. വിവാഹ പ്രശ്നമാണോ, മാനസിക പ്രശ്നമാണോ, ജോലിയിലെ പ്രശ്നമാണോ, വല്ല പരീക്ഷയ്ക്ക് വിധേയപ്പെടുകയാണോ, അതോ വെറും ചുമ്മാ വെറും ഭയമാണോ? ഉണ്ടല്ലോ വെറും ഭയം, ഒന്നുമില്ലാത്ത ഭയം. നമുക്കറിയില്ല എന്താ പ്രോബ്ലം. അപ്പോൾ നമുക്കറിയാത്തത് കൊണ്ട് ന്യായമായി മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരം കൊടുക്കാവുന്ന, അതിൻ്റെ കാരണമാകാവുന്ന വാക്യങ്ങൾ വചനഭാഗം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ആഴമായ വചന പഠനം ആവശ്യമാണ്, വചന നിശ്ചയം ആവശ്യമുണ്ട്. കേവലം വചന നിശ്ചയം റെഫറൻസസ് നമ്മൾ അറിയണം. ആവോളം വാക്യങ്ങൾ മനഃപ്പാഠം പഠിച്ചിരുന്ന വ്യക്തിയായിരിക്കണം. വചന നിശ്ചയം വളരെ അത്യാവശ്യം. ഇതും വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള സഹോദരന്മാർ ഇത് ഗൗരവമെടുക്കേണ്ടതാണ്. എന്തിന്? വചനം മനഃപ്പാഠം പഠിക്കുക, മെമ്മറൈസ് ചെയ്യുക. കാരണം മെമ്മറൈസ് ചെയ്യാൻ നല്ല പ്രായം ചെറുപ്രായം. ചെറിയ കാർഡിൽ, കൊച്ചു കാർഡിൽ ഓരോ വാക്യം എഴുതുക, അത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വായിക്കുക, അതിനെ ആവർത്തിച്ച് വായിച്ച് മെമ്മറൈസ് ചെയ്യുക. ജീവിതകാലത്ത് ഒരിക്കലും അത് മറക്കുകയില്ല, അതെന്നും ഒരു നന്മയായിരിക്കും. ഒരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വാക്യം നമ്മുടെ മനസ്സിൽ ഓർത്തു വരുവാനായിട്ടിടയാണ്. മാത്രമല്ല, ഒരു അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, അല്ല അല്പം കൂടെ ഭംഗിയാൻ നിലയിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു പേജിൽ ഭയം എന്നെഴുതി അതിനടിയിൽ ഭയത്തെ സംബന്ധിക്കുന്ന വാക്യങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതുക. അടുത്ത വേറൊരു പേജിൽ പിന്നെന്തെഴുതാൻ സാധിക്കും? കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളെ ബാധിക്കുന്ന വാക്യങ്ങൾ എഴുതുക. അടുത്ത പേജിൽ മദ്യപാനം, മദ്യപാന പ്രശ്നം, മദ്യപാനത്തിന് അടിമയായ വ്യക്തി അത് പിടിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വാക്യങ്ങൾ എഴുതി വയ്ക്കുക. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. ഇങ്ങനെ വ്യത്യസ്തമായ വാക്യങ്ങൾ, വചന നിശ്ചയം വളരെ ആവശ്യമാണ്. ഓക്കെ, മൂന്ന്, വചന നിശ്ചയം തന്നെ പോരാ, റഫറൻസസുകൾ പഠിച്ചാൽ പോരാ, പിന്നെ എന്തും വേണം, ഉപദേശ നിശ്ചയം, ഡോക്ട്രിൻ, സൗണ്ട് ഡോക്ട്രിൻ. പരീക്ഷിക്കപ്പെട്ട് വളരുന്ന വിശ്വാസിയായിരിക്കണം, പിന്നെ വചന നിശ്ചയമുള്ള വ്യക്തിയായിരിക്കണം, മൂന്നാമതായി ഉപദേശത്തിൽ നിശ്ചയം വേണം. എന്താ വചന നിശ്ചയം ഉപദേശ നിശ്ചയം വ്യത്യാസം എന്താ? ഒന്ന്, ബൈബിൾ റെഫറൻസസിനെ കുറിച്ചുള്ള അറിവ്. ഈ മൂന്നാമത്തെ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് ഡോക്ട്രിൻ, ബൈബിളിന്റെ ആഗമന ടീച്ചിങ്, പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ദർശനം എന്താണ്, ദൈവം പാപത്തെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ എങ്ങനെ വീക്ഷിക്കുന്നു. വചനത്തിന്റെ ആഗമന ടീച്ചിങ്സ് ഓരോ വിഷയത്തെക്കുറിച്ചും നമുക്ക് നന്നായിരിക്കേണ്ടത് ആവശ്യമാണ്, നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദുരുപദേശം നാം മനസ്സിലാക്കാൻ പ്രാപ്തി ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ചിലരുടെ പ്രശ്നം അവർ ദുരുപദേശത്തിൽ വരഞ്ഞു പോകുന്നതായിരിക്കാം. എത്രയോ പേർ കൾട്ട് അല്ലെങ്കിൽ ഫോൾസ് ടീച്ചിങ്, ദുരുപദേശത്തിന് അടിമപ്പെട്ടവരായിട്ട് പോകുന്നു. അപ്പോൾ നാം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, എന്ത് ഡോക്ട്രിൻ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്, ഉപദേശ നിശ്ചയം നമുക്ക്. അടുത്തത് നാലാമത്, ഇത്ര മതിയോ? നിങ്ങൾക്കൂടെ പറയാം ഒരു അഭിപ്രായം, എഴുതിയില്ലെങ്കിലും പറയാം. എന്തോ അങ്ങനല്ല, ഒരു അഭിപ്രായം പറയാമെന്ന്, ഇതിൻ്റെ കൂടെ വേണേൽ ആഡ് ചെയ്യാം നമുക്ക്, സാക്ഷ്യം വേണം, അവിടേക്ക് പോകാം. ഞാൻ എഴുതിയേക്കുന്നത് പ്രാർത്ഥനാ മനുഷ്യനായിരിക്കും അല്ലേ, പ്രാർത്ഥനാ മനുഷ്യൻ, മാൻ ഓഫ് പ്രേയർ. കാരണം എന്തുകൊണ്ട് പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം? ഒരു കൗൺസിലർ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷയല്ല, എന്താണ്, ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. ഈ കാര്യം നാം എല്ലാ മേഖലയിലും ഓർത്തിരിക്കേണ്ടത്, എല്ലാ ശുശ്രൂഷയുടെയും ബാക്കിലെ ആള്, അതിന്റെ കാരണഭൂതൻ ആരാണ്? ദൈവമാണ്. ദൈവമാണ് ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നത്, നമ്മെ ഉപയോഗിക്കുന്നത് ദൈവമാണ്. എല്ലാത്തിൻ്റെയും പിറകിൽ ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് ഈ കൗൺസിലറും പ്രാർത്ഥന മനുഷ്യനായിരിക്കും. ഒരു വ്യക്തിയുമായി സംസാരിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രാർത്ഥനാ മനോഭാവത്തിൽ സംസാരിക്കണം, സംസാരിച്ചു കഴിഞ്ഞും പ്രാർത്ഥിക്കണം. അത് കാണിക്കുന്നത് നമ്മുടെ ദൈവാശ്രയമാണ്. സ്വയത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് യാതൊരു ശുശ്രൂഷ നിറവേറ്റാൻ കഴിയുകയില്ല. അത് ഏത് ശുശ്രൂഷയാണെങ്കിലും ഒരു ആത്മീക ശുശ്രൂഷയും സ്വയത്തിൽ ആശ്രയിച്ച് നടത്തുവാൻ കഴിയുകയില്ല, അത് സമ്പൂർണ്ണ പരാജയമായിരിക്കും. നമുക്ക് എല്ലാ ശുശ്രൂഷയ്ക്കും ദൈവത്തിൽ ആശ്രയിക്കണം. ഈവൻ ഫോർ കൗൺസിലിംഗ്, എത്ര ട്രെയിനിങ് കിട്ടിയാലും എത്ര ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക, അല്ലാതെ ആത്മീയ ശുശ്രൂഷയ്ക്ക് യാതൊരു മാർഗവുമില്ല. അപ്പോൾ മനുഷ്യൻ, സോറി, പ്രാർത്ഥനാ മനുഷ്യൻ ആയിരിക്കണം അഞ്ചാമതായി. ഓക്കെ, മറ്റൊന്ന്, ഈ പാസ്റ്റർ, ക്രിസ്ത്യൻ കൗൺസിലർ, ബിബ്ലിക്കൽ കൗൺസിലർ നല്ല സഭാബന്ധമുള്ളവനായിരിക്കണം. നല്ല സഭാബന്ധം മീൻസ് ലോക്കൽ അസംബ്ലിയുമായി താൻ ഉൾപ്പെടുന്ന ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ലോക്കൽ ചർച്ച് ഓർ ലോക്കൽ അസംബ്ലി, താൻ ഉൾപ്പെടുന്ന ലോക്കൽ സഭയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഓക്കെ, എന്തോ ആ അത് പറയാം. അതായത് കൗൺസിലറെ ബാധിക്കുന്നത് ഈ കാര്യവും നമ്മുടെ കേരളത്തിലെ പലർക്കും അത്ര താല്പര്യമില്ലാത്ത കാര്യം ഏത്? എനിക്ക് എൻ്റെ ഹൃദയത്തിലെ വിഷയം സഭയാണ്, സഭയും സഭയോട് ബന്ധപ്പെടുന്ന വിഷയമാണ്. ഈ വിഷയം കേരളത്തിൽ പലർക്കും അത്ര ഇഷ്ടമല്ല, അവർക്ക് സഭയോട് ലോയൽറ്റി ഇഷ്ടമില്ല, കറങ്ങി നടക്കാനേ ഇഷ്ടം. സഭയിൽ ബന്ധമില്ലെങ്കിലുള്ള കുഴപ്പം വെറുതെ പറഞ്ഞാൽ, ഒരു സഭയിൽ ഞാനിപ്പോൾ ഇവിടെയുള്ള ഈ സ്ഥലം സഭയിലെ മെമ്പറാണെങ്കിൽ, നമ്മുടെ പോയിന്റ് ഇതാണ്, I must have a healthy relationship with this local church. Healthy means ee sabhayumayittu sajeeva bandham enikku undayirikkanam. Adendana ഇവിടെയുള്ളതായ മൂപ്പന്മാർക്ക് വിധേയപ്പെട്ട് ഈ സഭയിലെ സഹോദരന്മാരുടെ സ്നേഹവും സന്തോഷവും അനുഭവിച്ച് ഈ സമ്പൂർണ്ണ സഭയുടെ സപ്പോർട്ടിൽ അല്ലെങ്കിൽ പിൻബലത്തിൽ അവരുടെ സഹകരണത്തിൽ വേണം ഞാൻ ശുശ്രൂഷിക്കേണ്ടത്. കാരണം സ്ഥലം സഭയ്ക്കപ്പുറത്തുള്ള ഒരു ശുശ്രൂഷയും വചനപ്രകാരമല്ലെന്നുള്ളതാണ് എൻ്റെ സത്യം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര രസം തോന്നത്തില്ല, കാരണം കേരളത്തിലെ സെറ്റപ്പ് സ്ഥലം സഭയ്ക്കപ്പുറത്തുള്ള ഒരു ശുശ്രൂഷയും വചനപ്രകാരമല്ല. സ്ഥലം സഭയിലാണ് ശുശ്രൂഷ, സ്ഥലം സഭയോട് ബന്ധപ്പെട്ടാണ് ശുശ്രൂഷ, സ്ഥലം സഭയ്ക്ക് വിധേയപ്പെട്ടാണ് ശുശ്രൂഷകൾ. അതുകൊണ്ട് ഈ കൗൺസിലറുടെ ശുശ്രൂഷയും സ്ഥലം സഭയുടെ ബന്ധത്തിലായിരിക്കണം. മനസ്സിലാകണ്ടോ? അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഏരിയയിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. സ്ഥലമോ പേരോ ഒന്നും പറയുന്നില്ല. ഒരു സഹോദരൻ വേറെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ സഭയിലല്ല എനിക്ക് ഞങ്ങളുടെ ഏരിയയിൽ താമസം വന്നു. വളരെ ഉത്സാഹിയും വളരെ കഴിവുള്ള സഹോദരനാണ്, അതെല്ലാം ശരിയാണ്, നല്ല സഹോദരനാണ്, സിൻസിയർ സഹോദരനാണ്. പക്ഷേ 2 വർഷത്തിനുള്ളിൽ താൻ അവിടെ നിന്ന് പോയി. എൻ്റെ ബലമായ വിശ്വാസത്തിൻ്റെ കാരണം സഭയ്ക്ക് വിധേയപ്പെടാൻ താൻ പരാജയപ്പെട്ടു. തനിക്ക് നല്ല ഉത്സാഹമുണ്ട് ശുശ്രൂഷിക്കുവാൻ, രോഗികളെ പോയി കാണുക, വീടുകളിൽ പോയി മറ്റുള്ളവരെ സഹായിക്കുക, പഠിപ്പിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, ഒരു നല്ല കൗൺസിലർക്കുള്ള പല യോഗ്യതയും തനിക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ ഒരു സഭയുണ്ട്, ഇവിടെ കുറേ ഈ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, ഈ സഭയ്ക്ക് ശുശ്രൂഷയുണ്ട്, ഈ സഭയ്ക്ക് ചില ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കയറി വന്ന് ഇവിടെയുള്ള സഹോദരന്മാരോ അല്ലെങ്കിൽ മൂപ്പന്മാരോ എൽഡേഴ്സോ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ വിധേയപ്പെടാതെ താൻ തൻ്റെതായ ഇഷ്ടപ്രകാരം വീടുകളിൽ പോവുക, വീടുകളിൽ വിസിറ്റ് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോവുക, സ്വാഭാവികം നടന്നുണ്ടാവും, ക്ലാഷ് ഉണ്ടാകും. അങ്ങനല്ല ചെയ്യേണ്ടത്. ആ സഭയിലെ സഹോദരന്മാർക്കും മൂപ്പന്മാർക്കും എൽഡേഴ്സിനും വിധേയപ്പെട്ട മീൻസ് കൈകൂപ്പൻ്റെ ആവശ്യമൊന്നുമില്ല, അവരുടെ അറിവിലും സമ്മതത്തിലും സന്തോഷത്തിലും അവരോട് ചേർന്ന് ശുശ്രൂഷിക്കണം. സഹകരിക്കുന്നില്ല പ്രവർത്തനത്തിൽ, എൻ്റെ മറുപടി വെറും ഇഷ്ടപ്പെടത്തില്ല ഞാൻ പറയാമെങ്കിലും. അങ്ങനെയുള്ള അവസരത്തിൽ മനസ്സിലാക്കുന്ന ഈ ആ ചോദ്യം, അതായത് വെറുതെ ചോദ്യം ഇതാണ്, ഒരു സഭയിൽ ഒരു സഹോദരൻ വല്ലതൊക്കെ പ്രവർത്തിക്കണം, ഭയങ്കര ഉത്സാഹമാണ്, ആവേശമാണ്, ആഗ്രഹമാണ്, ബേർഡനാണ്, ഭാരമാണ്. പക്ഷെ സഭാ മൂപ്പന്മാർ സമ്മതിക്കത്തില്ല, പ്രോത്സാഹിപ്പിക്കത്തില്ല തന്നെയല്ല, സമ്മതിക്കത്തുമില്ല, എൻകറേജ് ചെയ്യത്തില്ല ഒന്ന്, അതിനൊപ്പം ഡിസ്കറേജ് ചെയ്യും. രണ്ട് കാര്യമാണ്, ഡബിൾ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതല്ലേ ചോദ്യം? ഓക്കെ, ഈ അവസരത്തിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ചോയ്സ് ഇതായിരിക്കും. ആവോളം ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക, മീൻസ് എൻ്റെ ഈ സെറ്റപ്പിൽ നിന്നുകൊണ്ട് ആവുന്ന ശുശ്രൂഷയൊക്കെ ചെയ്യുക. ചില ആവുന്ന ശുശ്രൂഷ സഭയ്ക്കകത്തോ സഭയ്ക്ക് പുറത്തോ ക്ലാഷ് ഉണ്ടാകാതെ നിലയിൽ, ഒരു മത്സരമോ ഒരു പ്രശ്നമോ വരാത്ത നിലയിൽ ആവോളം ഞാൻ നിൽക്കുക. പിന്നെ എനിക്ക് തോന്നുക എൻ്റെ ആ ഭാരവും എൻ്റെ തീഷ്ണതയും എൻ്റെ ആവേശവും എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇവിടെ നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ഡോർ ഓപ്പണം. ഡോർ ആരും ക്ലോസ് ചെയ്യുന്നില്ലല്ലോ. സന്തോഷപൂർവ്വം സഹോദരന്മാരെ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വേല ഇന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് മാറുന്നു എന്ന് പറഞ്ഞ് പോയി എനിക്ക് എൻ്റെ ആ സ്ഥലത്തോട് ഈ സ്ഥലം സഭയ്ക്ക് യാതൊരു വിഷമം ഉണ്ടാക്കാൻ പാടില്ല. ഈ സ്ഥലം എൻ്റെ ബലമായ വിശ്വാസം, എൻ്റെ പൂർണ്ണ വിശ്വാസം, ഞാൻ കാരണം, എൻ്റെ തീഷ്ണത കാരണം, എൻ്റെ ആവേശം കാരണം ഈ സ്ഥലം സഭയ്ക്ക് വിഷമം ഉണ്ടായില്ല. ഈ സ്ഥലം സഭയുടെ സന്തോഷത്തിന് വേണ്ടി വാ പൂട്ടണമെങ്കിൽ ഞാൻ തയ്യാറാണ്. ദൈവം പറയുക നിന്റെ വാ തുറക്കണമെന്ന് പറയുമ്പോൾ ഈ സ്ഥലം സഭയ്ക്ക് വിഷമം ഉണ്ടാകാത്തതുപോലെ, ക്ലാഷസ് ഉണ്ടാകാത്തതുപോലെ വളരെ കൂളായിട്ട് പ്രാർത്ഥിച്ച് സഹകരണത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് വേറൊരു മേഖലയിലേക്ക് മാറാവുന്നതേ ഉള്ളൂ. അല്ല, സഭയിൽ മത്സരവും വഴക്കും ഉണ്ടാക്കാൻ പാടില്ലെന്നയാ, അല്ല വേറെ സഭയിലേക്കൊന്നല്ല. അതെ, ഡാറ്റ് വെയിറ്റ് ചെയ്യുക ശാന്തമായിട്ട്. ഇവിടെ തെറ്റിക്കുന്നത് സഭ കർത്തമേഷ് എടുക്കുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പം പറഞ്ഞു വരുന്ന ഈ ബ്രദർ സൂചിപ്പിച്ച വിഷയം അനുസരിച്ച് സഭയിൽ എക്സിസ്റ്റിംഗ് എൽഡേഴ്സ് ഉണ്ടപ്പോൾ ഇങ്ങനെ ഒറ്റയാനെ പോലെ ഒരു മത്സര ബുദ്ധി നടക്കുന്ന ആള് എന്തോ കൗൺസിലിംഗ് നടത്താനാ? കൗൺസിലിംഗിന്റെ അർത്ഥം എന്താണ്? ഒരാളോട് സംസാരിച്ച് അവന് രൂപാന്തരം വരുത്തുക, അവന് ചേഞ്ചസ് വരുത്തുക. എന്ത് ചേഞ്ചസ്? വചനപ്രകാരമുള്ള ചേഞ്ചസ്. വചനത്തെ അനുസരിക്കാനും വിശ്വസിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും അങ്ങനെ വചനപ്രകാരം ജീവിക്കുവാനായിട്ട് ഒരാളെ പരിവർത്തനത്തിലേക്ക് നടത്തുന്ന പണിയാണ്, ജോലിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ഈ കൗൺസിലിംഗ്. അത് ചെയ്യുന്ന ഞാൻ സ്വയം മത്സരബുദ്ധിയും അനുസരണം കെട്ടവനും സഭയ്ക്ക് വിധേയപ്പെടാത്തതാണെങ്കിൽ ഈ എന്റെ മുൻപിൽ ഇരിക്കുന്ന കൗൺസിലിംഗ് എന്നെ എങ്ങനെ ബഹുമാനിക്കുന്നേ? അപ്പോൾ അത് ബാധകമാണ്. അപ്പൊ എന്റെ മാതൃകാ ജീവിതം, എന്റെ ആ ഒരു സബ്മിസീവ് ലൈഫ് കൗൺസിലിയെ ബാധിക്കും, സഭയോട് വിധേയപ്പെടുന്ന സ്വഭാവം. അപ്പൊ അതുകൊണ്ട് സഭയുമായിട്ട് നല്ല ബന്ധമുണ്ടാകേണ്ടതാണ്. അതാ എന്റെ അടുത്ത് വരുന്ന ആ മറ്റൊരു, ഞാൻ ആരോട് സംസാരിക്കുമോ, ആരെ കൗൺസിൽ ചെയ്യുമോ, അവർക്കും ഒരു ഒരു മാതൃകയായിട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ദ ലോക്കൽ ചർച്ച്. അടുത്തത് ആറാമതായിട്ട്, സഭയിലെ നല്ല ബന്ധം മാത്രം പോരാ, പിന്നെ എവിടെ വേണം പെട്ടെന്ന് പറയാം, കുടുംബത്തിൽ അല്ലേ മാതൃകാ കുടുംബ ജീവിതം നയിക്കണം. വീട്ടിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ, സഭാ മൂപ്പന്മാരെ കുറിച്ച് പറയുന്നതെങ്കിലും മറ്റുള്ളവരോട് പഠിപ്പിക്കും മുൻപ് സ്വന്തം കുടുംബത്തിൽ മക്കളെ, ഭാര്യയെ, അല്ലെ കുടുംബത്തിൽ നല്ല മാതൃകാ ജീവിതം കാണിക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം കുടുംബത്തെ ഭരിച്ച് പരിപാലിച്ചാൽ മാത്രം പോരാ, ആ സ്വന്തം കുടുംബത്തിൽ നല്ല ബന്ധം വേണം. ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യയും മക്കളും തമ്മിൽ, ഭർത്താവും മക്കളും തമ്മിൽ, അപ്പനും മക്കളും തമ്മിൽ ആ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു ഒരു നല്ല മാതൃകാ കുടുംബം ഉള്ള വ്യക്തിയായിരിക്കണം ആര്? കൗൺസിലർ എപ്പോഴും ആരായിരിക്കണം? വേറൊരു ഗുണം, സ്വയം സൂക്ഷിക്കുന്നവനായിരിക്കണം. എന്താ സ്വയം സൂക്ഷിക്കുക? മീൻസ് അവയർനെസ്. ആറാമത്തേത് എക്സംപ്ലറി ഫാമിലി ലൈഫ് ഞാൻ പറഞ്ഞു. ഏഴാമത്തേത് അവയർനെസ് ഓഫ് സെൽഫ് ലിമിറ്റേഷൻ. സെൽഫ് ലിമിറ്റേഷൻ മീൻസ് കൗൺസിലർ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം, എന്ത്? ഞാനും പരിമിതിയുള്ളവനാണ്, വീഴ്ച സംഭവിക്കാം, ക്ഷീണം സംഭവിക്കാം, പരാജയം സംഭവിക്കാം, പരീക്ഷിക്കപ്പെടാം, ഏത് പ്രശ്നവും എനിക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി സ്വയം സൂക്ഷിക്കുക. ഈ സ്വയം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സൂക്ഷിക്കണം എന്നുള്ള മനോഭാവത്തിൽ അങ്ങനെ സൂക്ഷിക്കണം. സംഭവിക്കുന്ന ഗലാത്യരാറിൻ്റെ ഒന്നിൽ സഹതായിക്കുന്ന സഹതപിക്കുന്ന കാര്യം പറയുമ്പോൾ, നിങ്ങൾ വീണു പോകാതെ അല്ലേ നീയും അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവെന്ന് പറയുന്നുണ്ട്. ബലഹീനയുടെ താങ്ങുമ്പോൾ, വീണുപോയവരെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ നാം സൂക്ഷിച്ചിരിക്കണം, ഞാനും അതിൽ വീണു പോകാതെ ഇരിക്കാനായിട്ട്. അപ്പോൾ സ്വയം സൂക്ഷിക്കുന്നവൻ ആയിരിക്കണം. കൗൺസിലർ എപ്പോഴും ഉയർന്ന ആത്മീയ നിലവാരത്തിൻ്റെ ഉടമയായിരിക്കണം. നേരത്തെ ഓർപ്പിച്ച് രക്ഷിക്കപ്പെട്ട വളരുന്ന വിശ്വാസി അതിനേക്കാൾ ഒരു പടിയുടെ മുന്നോട്ട് പോയിട്ട് ഉയർന്ന നാം ആരെ കൗൺസിൽ ചെയ്യുന്നുവോ, കൗൺസിലിംഗ് നടത്തുന്നുവോ, അവരെക്കാൾ എപ്പോഴും കൗൺസിലർ ഒരു പടി ഉയർന്ന ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയായിരിക്കേണ്ടത് ആവശ്യമാണ്. ഹയർ ലെവൽ ഓഫ് സ്പിരിച്വൽ ലൈഫ് അവർക്കുണ്ടായിരിക്കണം. കാരണം എന്താണ്? എന്താ കാരണം നിങ്ങൾക്കറിയാം, ഒന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് കൗൺസിലർ എപ്പോഴും കൗൺസിലിയേക്കാൾ ഉയർന്ന നിലവാരത്തിൻ്റെ ഉടമയാകേണ്ടത്? വേറെ പറഞ്ഞാൽ, കാരണം ഒരു ഒരു കോമൺ തത്വമാണ്, ഒരിക്കലും ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ഏത് ലെവലാണോ അതിനേക്കാൾ മേളിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ ഉയർന്നു നിന്നുകൊണ്ട് മാത്രമേ താഴെ നിന്ന്, അത് ലീഡറാണെങ്കിലും പ്രീച്ചറാണെങ്കിലും കൗൺസിലറാണെങ്കിലും, ഞാൻ ഏത് ലെവലിലാണോ ആ ലെവലിനപ്പുറം ഒരാളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നേക്കാൾ താഴെ നിൽക്കുന്ന ആളിനെ എനിക്ക് കൈപിടിച്ചുയർത്താൻ വളരെ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹയർ ലെവൽ ഓഫ് സ്പിരിച്വൽ ലൈഫ് കൗൺസിലർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ നേരത്തെ ഓർപ്പിച്ച പോലെ സൂക്ഷിച്ച് താഴെ ലെവലിലേക്ക് പോകുവാൻ ഇടയാകരുത്. എപ്പോഴും താൻ ബോധവാനായിരിക്കണം. എന്ത്? പാപത്തെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ച്, അനുസരണക്കേടിനെക്കുറിച്ച്, എൻ്റെ ജീവിതം, എൻ്റെ ആ ലെവൽ ഓഫ് സ്പിരിച്വൽ ലൈഫ് നിലവാരം താണു പോയോ ഇല്ലയോ, ആ ഒരു ബോധ്യം, ആ ഒരു നോട്ടം എപ്പോഴും എനിക്കുണ്ടായിരിക്കണം. ഞാനൊരു ഹയർ ലെവൽ ഓഫ് സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എത്ര ചിന്തിച്ചു? എട്ട് കാര്യം അല്ലേ? റിപ്പീറ്റ് പിന്നെ ചെയ്യാം. അടുത്തത്, എല്ലാം ഒന്ന് ഒന്നിനേക്കാൾ ഒന്ന് ഒന്നിനോട് യോജിച്ചതാണ് അല്ലെ? അത്യാവശ്യമായ കാര്യങ്ങളാണ്. സെൽഫ് ഡിസിപ്ലിൻസ്, എങ്ങനെ പറയാം? സെൽഫ് ഡിസിപ്ലിൻസ്, സ്വയ ശിക്ഷണം അല്ലേ? സ്വയ ശിക്ഷണം. സെൽഫ് ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് കൗൺസിലർ തൻ്റെ ശരീരത്തെ ശിക്ഷണത്തിൽ വെക്കണം. പൗലോസ് പറഞ്ഞ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുമെന്ന് പറഞ്ഞു. ദണ്ഡിപ്പിച്ച് അടിമയാക്കും, പ്രത്യേകിച്ച് കാരണം ശിക്ഷണമില്ലാത്ത, ഫോർ എക്സാമ്പിൾ ഉറങ്ങുന്നതിനൊരു ക്ലിപ്തതയില്ല, ആ വ്യക്തി എപ്പോഴും ക്ഷീണിതനായിരിക്കും അല്ലേ? നമുക്കറിയത്തില്ല, ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അലർട്ടാകില്ല. നമ്മുടെ ഒരാൾ കൗൺസിലിൽ കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളങ്ങ് ഉറങ്ങിപ്പോകും, അപ്പോൾ ഈ കൗൺസിൽ എന്ത് ചെയ്യും? ഫുൾ സ്റ്റോപ്പ് ഇടും. പ്രോപ്പർ ആൻസർ കൊടുക്കുവാൻ സാധിക്കുകയില്ല, നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോകും. അപ്പോൾ ശരിയായ ഉറക്കം, ശരിയായ എക്സസൈസ്, എപ്പോഴും അലേർട്ടായിരിക്കുന്ന, എനർജറ്റിക് ആയിരിക്കുന്ന ആ ഒരു ശാരീരിക അവസ്ഥ ആര് സൂക്ഷിക്കണം? ഈ കൗൺസിലർ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യവാനായിരിക്കണം, വേറെ പറഞ്ഞാൽ ശിക്ഷണം അച്ചടക്കം ഉള്ളവൻ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, കൗൺസിലർക്കുണ്ടാകേണ്ട അത്യാവശ്യ യോഗ്യതകൾ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ആവർത്തിക്കാം, അപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമുണ്ടല്ലോ. വചന വളരുന്ന വിശ്വാസി ആയിരിക്കണം, രക്ഷിക്കപ്പെട്ട് വളരുന്ന വിശ്വാസി, വചന നിശ്ചയമുള്ള ആള്, ഉപദേശ നിശ്ചയമുള്ള ആള്, പ്രാർത്ഥനാ മനുഷ്യൻ, സഭാബന്ധം, നല്ല സഭാബന്ധമുള്ള വ്യക്തി, മാതൃകാ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി, സ്വയം സൂക്ഷിക്കുന്ന വ്യക്തി, ഉയർന്ന ആത്മീയ നിലവാരം നിലനിർത്തുന്ന വ്യക്തി, അച്ചടക്കമുള്ള സ്വയശിക്ഷണം ഉള്ള വ്യക്തി. അടുത്തത്, നിസ്വാർത്ഥനായിരിക്കണം. നിസ്വാർത്ഥൻ, സെൽഫ്ലെസ്, നിസ്വാർത്ഥൻ. എന്താ നിസ്വാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ട് നിസ്വാർത്ഥനായിരിക്കണം? കാരണം കൗൺസിലിംഗ് ഇത് മറ്റൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാനായി നാൻ ചെയ്യുന്ന, ശ്രമിക്കുന്ന ഈ ശുശ്രൂഷ, അത് നമ്മുടെ സ്വയം പ്രോഫിറ്റിന് വേണ്ടി ഒരിക്കലും അല്ല, ആകരുത്. സ്വാർത്ഥത അതിൽ കാണുവാനായിട്ട് പാടില്ല. അതൊരു ദാസ്യതയല്ല, അതൊരു ശുശ്രൂഷയാണ്, ഒരു ദാസന്റെ ജോലിയാണ്. ഒരിക്കലും ഒരു ഏതെങ്കിലും തെറ്റായ മോട്ടീവ് അല്ലെ, റോങ് മോട്ടീവ് ഉണ്ടാകാനായിട്ട് പാടില്ല. നിസ്വാർത്ഥതയോട് കൂടി ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. പത്താമത്, പതിനൊന്നാമത്തെ, പതിനൊന്നല്ലയോ, പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് മീൻസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി നമ്മെ ചിലപ്പോൾ കുറ്റം പറയും. പക്ഷെ കുറ്റം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അവനെ ഇട്ടിച്ച് പോകരുത്. പിന്നെ നമ്മെ കുറ്റം പറയുമ്പോൾ നാം ആരുടെ മധ്യ ശുശ്രൂഷിക്കുമോ, അല്ലെങ്കിൽ നാം ആരെ നന്നാക്കുവാൻ ശ്രമിക്കുമോ, അവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ നമ്മെ വിമർശിക്കുമ്പോൾ ആ വിമർശനം കേട്ട് ക്ഷീണിക്കുന്ന വ്യക്തിയാകാൻ പാടില്ല, ആ വിമർശനം കേട്ട് കോപിക്കുന്ന വ്യക്തിയാകാൻ പാടില്ല. ആ വിമർശനം കേട്ടിട്ട് ആ വിമർശനത്തെ ക്രിയാത്മകമായി എടുക്കുന്ന വ്യക്തിയായിരിക്കും. അതാണ് പോസിറ്റീവ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ വന്ന പോസിറ്റീവ് മീൻസ് ക്രിയാത്മകം അല്ലല്ലോ, ക്രിയാത്മകം പോസിറ്റീവായിട്ട് എടുക്കണം. ചിലരുണ്ടല്ലോ എല്ലാം നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. നാം നമ്മെ എതിർക്കുന്ന വ്യക്തിയോട് പോലും നമ്മെ വിമർശിക്കുമ്പോൾ, നമ്മെ കുറ്റം പറയുമ്പോൾ നാം എന്ത് ചെയ്യണം? അത് ക്രിയാത്മകമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് അതിൽ വല്ല ശരിയുണ്ടോ എന്ന് മനസ്സിലാക്കി നാം തിരുത്തുവാനോ നന്നാകാനോ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കൗൺസിലർ വിമർശനത്തെ ക്രിയാത്മകമായി എടുക്കുന്ന വ്യക്തിയായിരിക്കണം. ഒരിക്കലും കൗൺസിലർ എന്ത് ചെയ്യരുത്? സ്വയം നീതീകരിക്കുവാനും ഡിഫെൻഡ് ചെയ്യുവാനും ശ്രമിക്കാൻ പാടില്ല. ഒരിക്കലും ഞാൻ എന്നെ നീതീകരിക്കേണ്ട ആവശ്യമില്ല. നീതീകരിക്കാൻ പോയാൽ കൂടുതൽ ദോഷം ഉണ്ടാകത്തേ ഉള്ളൂ. പോസിറ്റീവ് അപ്രോച്ച് നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, പന്ത്രണ്ടാമത്തെ ഒരു ക്രിസ്ത്യൻ കൗൺസിലർക്കുണ്ടാകേണ്ട മറ്റൊരു അത്യാവശ്യമായ യോഗ്യത എന്തായിരിക്കണം? അബ്സല്യൂട്ട് ഫെയ്ത്ത്, പൂർണ്ണ വിശ്വാസം. എന്താ പൂർണ്ണ വിശ്വാസം ഉദ്ദേശിക്കുന്നത്? എന്തിലെ പൂർണ്ണ വിശ്വാസം? ദൈവത്തിലെ പൂർണ്ണ വിശ്വാസം. ദൈവമാണ് എല്ലാറ്റിൻ്റെയും മുകളിൽ എന്നുള്ളതായ കാര്യം, ദൈവത്തിൻ്റെ ദൈവം സോവറിൻ ഗോഡാണ് എന്നുള്ള കാര്യം. അക്സെപ്റ്റ് ആൻഡ് അക്നോളജ് ഹിസ് സോവറിനിറ്റി. ദൈവത്തിൻ്റെ പരമാധികാരം നാം അംഗീകരിക്കണം. ഏത് പ്രശ്നവും ഏത് ഇഷ്യൂവും അതിനെ സോൾവ് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസം ആർക്കുണ്ടാകണം? കൗൺസിലർക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. കൗൺസിലർ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവം കാര്യങ്ങളെ കാണുന്ന പോലെ കാണുവാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവമാണ് പരമാധികാരി, സിംഹാസനസ്ഥൻ അവനാണെന്നുള്ള ബോധ്യത്തിൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ആശ്വസിക്കുന്ന ദൈവം ആയിരിക്കണം കൗൺസിലർ. കാരണം അവനാണ് സിംഹാസനസ്ഥൻ, അവനെല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. നാം വായിക്കുന്നു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരത്തിന്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് സംഭവവും ഏത് വിഷയവും ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും പരിപാടിയിലും പെട്ടതാണ്. നമ്മെ മോൾഡ് ചെയ്യുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ നന്നാക്കുവാനുള്ള ദൈവത്തിൻ്റെ പ്ലാനിൽ പെട്ടതാണ് എന്നുള്ള വിശ്വാസത്തിൽ ആ ഒരു വിശ്വാസം കൗൺസിലർക്ക് അത്യാവശ്യമാണ്. ഇനി എത്ര എപ്പോഴുള്ള എത്ര 12 അല്ലേ? മൂന്ന് കൂടെ ഉണ്ട്. ഒരു കൗൺസിലർക്ക് ഉണ്ടാകേണ്ട അത്യാവശ്യമായ യോഗ്യത, വിശ്വാസ പൂർണ്ണ വിശ്വാസമുള്ളവനായിരിക്കണം. 13, അപ്രീഷിയേറ്റ് അതേഴ്സ് വാല്യൂസ്. അപ്രീഷിയേറ്റ് അതേഴ്സ് വാല്യൂസ് എന്താ പറഞ്ഞാൽ അർത്ഥം, മറ്റൊരാളിൻ്റെ എന്താണ് സാധിക്കുന്നത്? അപ്രീഷിയേറ്റ് അതേഴ്സ് വാല്യൂസ് എന്താ എൻ്റെ അർത്ഥം മലയാളത്തിൽ? ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിത്വമുണ്ട്, അവർക്ക് ചില അഭിപ്രായമുണ്ട്, അവർക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ചില വിലയുണ്ട്, വാല്യൂ ഉണ്ട്, അവർക്ക് അവരുടേതായ ചില ഐഡിയോളജി ഉണ്ട്. കൗൺസിലർ ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിനെ കണ്ടം ചെയ്യുവാൻ ശ്രമിക്കരുത്. വിലമതിക്കുക. അത് അവരുടെ വാല്യൂ മീൻസ് അവരുടെ ചിന്താഗതി എന്നല്ല, അവരുടെ ആ പ്രിൻസിപ്പിൾസ്, അവരുടെ വ്യക്തിത്വം. അപ്രീഷിയേറ്റ് അതേഴ്സ് വാല്യൂസ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തെയും ആശയത്തെയും സ്റ്റാൻഡിനെയും പ്രിൻസിപ്പിൾസിനെയും വിലമതിക്കണം. അവരെ നാം കണ്ടം ചെയ്ത്, അവരെ നാം ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ നാം എന്താ പറഞ്ഞ ബഹുമാനിക്കണം. ഓക്കെ, വ്യത്യസ്ത നമ്മുടെ കൾച്ചറിന് വ്യത്യസ്തമായ കൾച്ചർ ആയിരിക്കും വേറൊരാളുണ്ട്. അവരെ നാം എപ്പോഴും ആ കൾച്ചറിനെ ബഹുമാനിക്കണം. നാം എടുക്കുകയല്ല, പക്ഷേ നാം അതിനെ കണ്ടം ചെയ്യാതിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം 14, secured and satisfied. Secured and satisfied means counselor enna endarikkanam? Counselor counseling avashyamillatha vyakti aayirikkanam ennu parnjal counselor swayam santruptan aayirikkanam, surakshithattvam anubhavikkunnavan aayirikkanam. Appa counselor ku thanne counseling avashyamundu endu pattum? ഈ കൗൺസിലിംഗ് ശരിയാകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കൗൺസിലറുടെ തന്നെ ആഗ്രഹമാണ് എന്നെ ആൾക്കാരെ ബഹുമാനിക്കണം, എനിക്ക് ഇച്ചിരിയുടെ ബഹുമാനം കിട്ടണം, മറ്റുള്ളവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു നീഡ്, സെൽഫ് എസ്റ്റീം നീഡ്സ് അല്ലേ, അതിങ്ങനെ മനസ്സിൽ കിടക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? തനിക്ക് ബഹുമാനം കിട്ടണം എന്നുള്ളതാണ്. അത് ശരിയായ കൗൺസിലിംഗ് അല്ല. ഒരു പക്ഷേ തനിക്ക് തോന്നുക എന്നെ ആരും സ്നേഹിക്കാനില്ല, സ്നേഹം കൊതിക്കുന്ന കൗൺസിലറാണെങ്കിൽ ഈ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? മറ്റൊരാളിൻ്റെ സ്നേഹവും അഫക്ഷനും പിടിച്ചു പറ്റാനുള്ള ശ്രമമാണ്. അത് ശരിയായ കൗൺസിലിംഗ് ആകത്തില്ല. മാത്രമല്ല തനിക്ക് തന്നെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ, സപ്പോസ് കൗൺസിലർക്ക് തന്നെ പ്രശ്നമുണ്ടെങ്കിൽ ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ സംഭവിക്കുന്ന കാര്യം അവസാനം ഇദ്ദേഹം തൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കും. ആരുടെ? ഈ കൗൺസിലറുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കൗൺസിലർ സ്വയം secured and satisfied. അതെങ്ങനെയാ? സ്വയസംതൃപ്തി മീൻസ് അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട് വളരുന്ന വിശ്വാസി സ്വന്തം പരിമിതിയെ മനസ്സിലാക്കി ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിലെ വിശ്വാസത്താലുള്ള ആ സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും സെക്യൂരിറ്റിയും അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം ആര്. ലാസ്റ്റ് പറയുമ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ അപ്പൊ നോക്കാം, നിങ്ങൾ നല്ല ഐഡിയ കൊണ്ട് എടുക്കാൻ വേണ്ടി ഇത്രയും ചിന്തിച്ചു. നിങ്ങളെ ഇനി എന്തുകൂടെ വേണം? ഒരു വിശ്വസ്തൻ. ഓക്കെ, അത് ആ ഭാഗം വന്നില്ലല്ലേ. അത് നല്ല ഐഡിയ, വിശ്വസ്തനായിരിക്കണം. അങ്ങനത്തെ പോയിന്റ് വന്നേയില്ല. തീർച്ചയായിട്ടും അത്യാവശ്യ കാര്യമാണ്, അത് വിശ്വസ്തനായിരിക്കണം. അത് വേറൊരു ഭാഗത്ത് വരും, എന്നാലും ഇവിടെ വന്നില്ല. ഒരിക്കലും കൗൺസിലർ ഒരാളിൻ്റെ ഇഷ്യൂ പറയാൻ പാടില്ല. ഓക്കെ, വെരി ഗുഡ്. വിശ്വസ്തനായിരിക്കണം, ഫെയ്ത്ത്ഫുൾ. വേറെ ഒരു ഗുണം അത്യാവശ്യമായും കൗൺസിലർക്ക് ഉണ്ടാകേണ്ട മറ്റൊരു ഗുണം പറഞ്ഞേ. ഓ വെരി ഗുഡ്, നല്ല പോയിന്റ്സ് വരുന്നല്ലോ. മുഖപക്ഷം കാണിക്കാൻ പാടില്ല. എന്താ മുഖപക്ഷം ഉദ്ദേശിക്കുന്നേ? ഓക്കെ, ആ വ്യക്തിയോട് എന്തെങ്കിലും പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കാൻ പാടില്ലല്ലേ, അങ്ങനെയാണോ? വെറുപ്പം കാണിക്കാൻ പാടില്ല. ഓക്കെ, നിഷ്പക്ഷവനായിരിക്കണം യാതൊരു. അത് നല്ലൊരു പോയിന്റാണ്, തീർച്ചയായിട്ടും വരേണ്ടതാണ്. എന്തായാലും ഓക്കെ, മുഖപക്ഷം കാണിക്കാൻ പക്ഷപാതം കാണിക്കില്ലേ. ഓക്കെ ഓക്കെ, ആ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. അതെ, ഇപ്പോൾ ഒരാൾ നമുക്ക് സ്വന്തമായിരിക്കാം, ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേക ഒരാളുടെ നമ്മത കാണാം, അപ്പോൾ ആ ആളെ എങ്ങനെങ്കിലും സഹായിക്കുക എന്നുള്ള ശ്രമം പാടില്ല. ഓക്കെ, മുഖപക്ഷം കാണിക്കാത്ത വ്യക്തിയായിരിക്കണം, നിഷ്പക്ഷം മതിയാണ്. ആ അതിനകത്ത് ഐഡിയ ഉണ്ട്, ആ ആളിനെ നമ്മൾ ആ ഓക്കെ ഓക്കെ. അതൊരു ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഈ സഹോദരന്മാർ മുൻവിധി പാടില്ല, തീർച്ചയായിട്ടും നല്ല പോയിന്റാണ്, യാതൊരു ഡൗട്ടും ഇല്ല. നോ പ്രജുഡിസ്, കാരണം കൗൺസിലർ എപ്പോഴും കൗൺസിലിയെ ഫേസ് ചെയ്യുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, ഒരു പ്രജുഡിസ് ഇല്ലാതായിരിക്കണം, ഒരു മുൻവിധി ഇല്ലാതെ ആയിരിക്കണം. ലാസ്റ്റ് അവസാനമായിട്ട് ദൈവമഹത്വമല്ലാതൊന്നും ലക്ഷ്യമാക്കാൻ പാടില്ല. എയിം നത്തിങ് ബട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഈ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുക എന്നോ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. കൗൺസിലർ എപ്പോഴും ദൈവമഹത്വം മാത്രം ലക്ഷ്യമാക്കുന്ന വ്യക്തിയായിരിക്കും. നമുക്കറിയാം, മനുഷ്യൻ സ്വമേധ സ്വതവേ ആരാണ്? സ്വാർത്ഥനാണ്. അത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപും പൂർണ്ണമായിട്ടും സ്വാർത്ഥനാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ സ്വാർത്ഥത മനോഭാവമൊക്കെ വന്നു കയറാറുണ്ട്. ഞാൻ സാത്താൻ പറഞ്ഞ, ലൂസിഫർ പറഞ്ഞ വാക്കെന്താ? ഞാൻ അങ്ങ് കയറും അല്ലേ, ഋഷയാ 14 വായിക്കുന്നു. അപ്പോൾ സ്വതവേ മനുഷ്യൻ സ്വാർത്ഥനായതുകൊണ്ട് ഈ സ്വാർത്ഥത മനോഭാവം വന്ന് സ്വയം ഉയരുവാൻ, സ്വയം പുകഴ്ത്തുവാൻ, സ്വയം പ്രൊജക്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് വളരെ പരാജയമായിരിക്കും. അങ്ങനെയുള്ളവരെ ദൈവത്തിനൊരിക്കലും ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ എത്ര 10, 15, 14 ഗുണങ്ങൾ ഒരു ഒരു എന്തോ 19 ഓക്കെ, ഈ ഗുണങ്ങൾ ഒരു കൗൺസിലറൊക്കെ തീർച്ചയായിട്ടും അത്യാവശ്യം. എന്തെല്ലാമാ? വേഗമൊന്ന് ആവർത്തിക്കാം. ഫാസ്റ്റ്, രക്ഷിക്കപ്പെട്ട് വളരുന്ന വിശ്വാസിയായിരിക്കണം. വചന നിശ്ചയമുള്ള വ്യക്തിയായിരിക്കണം. ഉപദേശത്തിൽ നിശ്ചയം വേണം. പ്രാർത്ഥനാ നിരതനായിരിക്കണം. നല്ല സഭാബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. മാതൃകാ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. സ്വയം സൂക്ഷിക്കണം. ഉയർന്ന ആത്മീയ നിലവാരം പുലർത്തണം. ശിക്ഷണത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. നിസ്വാർത്ഥൻ. വിമർശനത്തെ ക്രിയാത്മകമായി സ്വീകരിക്കണം, എടുക്കണം. പിന്നെ പൂർണ്ണ വിശ്വാസം, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വിശ്വാസമുള്ള വ്യക്തിയായിരിക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വിലമതിക്കുന്ന, മാനിക്കുന്ന വ്യക്തിയായിരിക്കണം. സംതൃപ്തനായിരിക്കണം, അല്ലെങ്കിൽ സുരക്ഷിത എന്താ അനുഭവം ഫീലിംഗ് ഉള്ളവനായിരിക്കണം. പിന്നീട് ഓക്കെ, വിശ്വസ്തനായിരിക്കണം, മുഖപക്ഷം കാണിക്കാൻ പാടില്ല, നിഷ്പക്ഷം കാണിക്കണം, മുൻവിധി പാടില്ല, പ്രജുഡിഷ് മാത്രമല്ല, ദൈവമഹത്വം മാത്രം ലക്ഷ്യമാക്കുന്ന വ്യക്തിയായിരിക്കണം. കാരണം ദൈവമഹത്വം അല്ലാതെ എൻ്റെ മഹത്വം ലക്ഷ്യമാക്കിയാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? എനിക്ക് എൻ്റെ മഹത്വത്തിന് വേണ്ടി എന്റെ സ്റ്റാൻഡ് കീപ്പ് ചെയ്യുവാൻ, എന്നെ പ്രൊജക്റ്റ് ചെയ്യുവാനായിട്ട് ഞാൻ വളഞ്ഞ വഴിയൊക്കെ ഉപയോഗിച്ച് കൗൺസിലിംഗ് ചെയ്യും. അപ്പോൾ വചനത്തെ അങ്ങ് ഉപേക്ഷിക്കും. അത് ശരിയായ കൗൺസിലിംഗ് അല്ല. നാം യഥാർത്ഥമായിട്ടുള്ള കൗൺസിലിംഗ് കൗൺസിലേഴ്സ് ആണ്. ഭാരമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, പിന്നെ ദൈവത്തിൻ്റെ ദാസന്മാർ ചെയ്ത കാര്യമാണ്. ഒരു സഭയിൽ അത്യാവശ്യം ഉണ്ടാകേണ്ട സ്വാഭാവികമായ ഒരു ഗുണവിശേഷമാണ് കൗൺസിലിംഗ്. അപ്പോൾ നമ്മുടെ എട്ടാമത്തെ ടോപ്പിക്കിലേക്ക് നാം പോവുകയാണ്. പത്തേകാല അതെ, അരമണിക്കൂറിലേ. ഇനി ഇവിടെ ഇനിയുമാണ് കൗൺസിലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്, ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ്, കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്. പ്രോസസ് മീൻസ് പ്രക്രിയ അല്ലേ, ഇന്നലെ പറഞ്ഞ പ്രക്രിയ, കൗൺസിലിംഗ് പ്രക്രിയ. ഈ കൗൺസിലിങ്ങിൻ്റെ മലയാളം ആർക്കും കിട്ടിയിട്ടില്ല ഇവരെ. കൗൺസിലിങ്ങിന് മലയാളം ഭാഷയില്ല. ഓക്കെ, കൗൺസിലിംഗ് പ്രക്രിയ, ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. എങ്ങനെയാണ് നാം കൗൺസിലിംഗ് നടത്തുക? നാം ഇന്നലെ ഓർക്കുകയുണ്ടായി, ഇതൊരു പ്രോസസ്സാണ്. പ്രോസസ് മീൻസ് ഒരു പ്രക്രിയയാണ്. ഇത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. നാം ഒരു വ്യക്തിയുടെയും പ്രശ്നം ഒറ്റ കാഴ്ച കൊണ്ട് തീരത്തില്ല. അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ ആ പ്രശ്നം തീരത്തില്ല, ആ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നേരത്തെ ഓർപ്പിച്ചു, കൗൺസിലിങ്ങിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്ന കൗൺസിലി, പ്രശ്നമുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവത്തിൻ്റെ റൂട്ട് കോസ്, മൂലകാരണം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മൂലകാരണത്തെ കണ്ടുപിടിച്ച് അതിനനുയോജ്യമായ, അതിനെ വചനവെളിച്ചത്തിൽ മനസ്സിലാക്കി വചനത്തെ തനിക്ക് കാണിച്ചു കൊടുത്തിട്ട് താൻ അതിനെ സ്വീകരിച്ച് തന്നിൽ രൂപാന്തരം വന്ന് മെച്ചപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. ഇതൊന്നും ഒരു നിമിഷം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് പോലും തീരുന്ന കാര്യമല്ല. അതിനൊരു പ്രോസസ്സുണ്ട്. അതെന്താണെന്നാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നാലഞ്ച് സ്റ്റെപ്സ് അതിനുണ്ട്. നമ്പർ വൺ, ഒന്നാമത് സംഭവിക്കേണ്ടത്, ആർക്കെല്ലാം പറയാം? നിങ്ങളുടെ ശ്രമിച്ച് ഇവിടെ ഇരിക്കും. നിങ്ങളെല്ലാവരും നല്ല ഉണ്ടല്ലോ, ഇതിലൊക്കെ അറിയുന്നവരൊക്കെ തന്നെയാ. നിങ്ങളുടെ അഭിപ്രായം നല്ല നല്ല പോയിന്റ്സ് കിട്ടിയില്ലേ? ഏറ്റവും ആദ്യം സംഭവിക്കേണ്ട എന്താ? അത് കൗൺസിലിയുടെ ഭാഗം, കൗൺസിലിൻ്റെ ഭാഗത്തുള്ള ബന്ധത്തിൽ അത് ശരി തീർച്ചയായിട്ടും. എന്നാൽ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് ഈ കൗൺസിലിയുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് എ റാപ്പോർട്ട് വിത്ത് എ കൗൺസിലർ. എസ്റ്റാബ്ലിഷ് എ റാപ്പോർട്ട് വിത്ത് എ കൗൺസിലർ. കൗൺസിലിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകണം. ഈ ബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, നാം ആണെങ്കിലും ഒറ്റ ഒന്ന് കണ്ടാൽ ആ ആളിനോട് എല്ലാ വിഷയവും പറയുമോ? ഒരിക്കലും പറയത്തില്ല. ചിലരുണ്ട് ഒട്ടും പറയത്തില്ല. പേരെന്താ പത്രം ചോദിച്ചാൽ പേര് മാത്രം പറയും. ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ സ്ഥലം പറയും. ഒന്നും പറയത്തില്ല, ഇങ്ങനെ പിടിച്ചു വച്ചേക്കും. പക്ഷേ നമുക്കറിയാം, സ്ലോലി നാം ആളിനെ രാവിലെ കണ്ടു, ഉച്ചയ്ക്ക് കണ്ടു, വൈകിട്ട് കണ്ടു, പിറ്റേ ദിവസം കണ്ടു, രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരിയും കാര്യങ്ങൾ അവർ പറയുകയാണ്, ആള് പറയുകയാണ്, ഹൃദയം തുറക്കുക. നാം എല്ലാവരും അങ്ങനെയാണ്. നാം ആരും ഒരാളെ ഒന്ന് കണ്ട ഉടനെ നമ്മുടെ പ്രശ്നവും ഭാരവും ആവശ്യവും ഹൃദയത്തിലെ ചിന്തകളും എല്ലാം ഒറ്റയടിക്ക് പറയത്തില്ല. പറയും മുൻപ് നാം എന്ത് ചെയ്യും? ഞാനൊരു കൗൺസിലി ആണെങ്കിൽ, ഞാനൊരു രോഗിയാണെങ്കിൽ, ഞാനൊരു പ്രയാസമുള്ള വ്യക്തിയാണ്, എനിക്കൊരാളുടെ സഹായം അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, ആ ആളിനോട് ഞാൻ എന്തെങ്കിലും തുറന്നു പറയണമെങ്കിൽ എനിക്ക് തോന്നണം ഈയാൾക്ക് എന്നോട് നല്ല ബന്ധമുണ്ട്. ആ ബന്ധം ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ കൗൺസിലർ എന്നുള്ള ഞാനൊരു കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാ, എനിക്ക് ആ ആളിനെ പഠിപ്പിക്കാൻ ഇഷ്ടമാ, ആ ആളിനെ നന്നാക്കാൻ ഇഷ്ടമാ, ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും ആൾ പറയണ്ട എന്തെങ്കിലും, ആ ആളിൻ്റെ വായിൽ നിന്ന് വരണ്ടേ, ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി വരണ്ടേ, തൻ്റെ വിചാരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, താൻ നമ്മോട് കേൾക്കണം, താൻ പറയണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? ബന്ധം, ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത്. ഈ അടുത്ത സമയത്ത് ഒരു പത്തിൽ പഠിക്കുന്ന കുട്ടി സുഖമില്ലാതെ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഹോമിയോ ഡോക്ടർ ആ കുട്ടിയോട് ഒത്തിരിയും ചോദ്യങ്ങൾ ചോദിച്ചു. ആ കുട്ടി പറഞ്ഞ് എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു, എപ്പോഴൊക്കെ എഴുന്നേക്കുമെന്ന് ചോദിച്ചു, ഉറങ്ങുന്ന ഉറങ്ങ ഏതൊക്കെ ശരീരം മീൻസ് ഉണ്ടല്ലോ, കാലനക്കുമോ കൈ അനക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഒത്തിരിയും ചോദിച്ചപ്പോൾ ഈ ആ കുട്ടി പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ദേഷ്യം വരുന്നു, എനിക്കൊരു മെൻ്റൽ പ്രോബ്ലം വന്നില്ല എന്ന് പറഞ്ഞ കോച്ച് ഇറങ്ങി. ആ കുട്ടി തന്നെ പറഞ്ഞ, ആ കുട്ടിയിൽ നിന്ന് തന്നെ കേട്ടതാ, ഡോക്ടർ ആയാലും മോശക്കാരനാകാൻ ചാൻസ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഡോക്ടറും ആ കുട്ടിയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചില്ല. അല്ലെങ്കിൽ ഡോക്ടർ എനിക്ക് ദേഷ്യം പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോ, എനിക്ക് മനോരോഗമൊന്നും ഇല്ലെന്ന് പറയാൻ ഉണ്ടല്ലോ, ആ ഒരു കോപം, ആ ഒരു ദേഷ്യം, ആ നിലയിൽ കുട്ടി റിയാക്ട് ചെയ്യാൻ ഇടയായത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കേട്ടപ്പം ബന്ധമില്ലാതായിപ്പോവാണ്. അപ്പോൾ നമുക്ക് ബന്ധം വളരെ ആവശ്യമാണ്. കാരണം ബന്ധമില്ലായെങ്കിൽ എപ്പോഴും ഒരു ആ ബൗണ്ടറി വാൾ കടക്കും. ഏത് ബൗണ്ടറി വാൾ? ഈ കൗൺസിലിംഗ് കൗൺസിലിംഗ് മധ്യത്തിലൊരു ഒരു വലിയ തടസ്സം കിടക്കും. അത് മാറ്റുന്നത് എപ്പോഴും നല്ല സ്വീകാര്യമായ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, അടുത്തതല്ല, എങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും? എങ്ങനെയാണ് ഈ ഫസ്റ്റ് പോയിന്റിന്റെ സബ് പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, എസ്റ്റാബ്ലിഷ് എ റാപ്പോർട്ട് വിത്ത് എ കൗൺസിലിംഗ്. ആ കൗൺസിലിംഗുമായി ഒരു ബന്ധം സൂക്ഷിക്കേണ്ടതാണ്, ബന്ധം വരുത്തേണ്ടതാണ്. കൗൺസിലിക്ക് തോന്നണം ഇദ്ദേഹം എന്നോട് നല്ല ബന്ധമുള്ള ആൾ. ഈ ബന്ധം എങ്ങനെ ഉണ്ടാകും? വെറുതെ ബന്ധം ഉണ്ടാകത്തില്ല, ചുമ്മാ ഞാൻ തിരിച്ചു കാണിച്ച ബന്ധം ഉണ്ടാകും. രണ്ടു മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ ഈ കൗൺസിലിംഗുമായി നാം ആരോട് സഹകരിക്കുന്നു, ഇടപെടുന്നുവോ അവരുമായി നല്ല ഉറ്റ ബന്ധം ഉണ്ടാകാൻ ആവശ്യമുള്ള നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, കൺസേൺ. കൺസേൺ മീൻസ് മലയാളത്തിൽ കൺസേണ്, കരുതൽ, താല്പര്യം. ഓക്കെ, താല്പര്യം. ഓക്കെ, വെരി ഗുഡ്. കൺസേൺ, എന്താ കൺസേൺ ഉദ്ദേശിക്കുന്നത്? ആ വ്യക്തിയോട് നാം താല്പര്യം കാണിക്കണം, ആ വ്യക്തിയോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വെറുതെ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസിൽ ഇൻട്രസ്റ്റ് ചെയ്താൽ പോരാ, പിന്നെ ആ വ്യക്തിത്വത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടാകണം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, തിരിച്ചും മറിച്ചും എന്നോട് ആർക്കാ ഇഷ്ടമാണ് എനിക്കറിയത്തില്ല ഇല്ലേ? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ നമ്മുടെ കാര്യം ചിന്തിക്കത്തുള്ളൂ. എനിക്കറിയാം എന്നോട് ആർക്കാ ഇഷ്ടമുള്ളത്, അവിടെ ആ പെരുമാറ്റം കാണുമ്പോൾ അവിടെയൊക്കെ പോവാ. അതുപോലെ മറ്റേയാളിന് മനസ്സിലാകും നമ്മുടെ ഭാവവും ഇടപെടലും കാണുമ്പം അദ്ദേഹത്തോട് വല്ല ഇഷ്ടമുണ്ടോ ഇല്ലയോ. അവർക്ക് തോന്നണം എന്ത്? നമുക്ക് അവരെക്കുറിച്ച് ഭാരമുണ്ട്, താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, അവരെക്കുറിച്ച് കരുതലുണ്ട്, അവരുടെ നന്മ നമ്മുടെ ലക്ഷ്യമാണ് എന്ന് അവർക്ക് തോന്നണം. ആ ഒരു കൺസേൺ നാം അവർക്ക് പ്രകടമാക്കേണ്ടത് ആവശ്യം. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ശമര്യാക്കാരത്തെ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആ നല്ല ഒരു ഉണ്ടല്ലോ എക്സാമ്പിളാണ്. ശമര്യാക്കാരത്തെ സ്ത്രീയോട് കർത്താവ് സംസാരിച്ച സമയത്ത് കൊടുന്നനവേ നീ വൈകിയ കൊടും ഭാവിയ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞില്ല, മാനസാന്തരപ്പെടുന്നു പറഞ്ഞില്ല, പറഞ്ഞു. കർത്താവ് വന്ന് ചോദിച്ചു, സ്ത്രീയെ എനിക്ക് ദാഹിക്കുന്നു വെള്ളം അല്ലേ? അങ്ങനെ പറഞ്ഞു. മെല്ലെ മെല്ലെ സംസാരം പുരോഗമിച്ചിട്ട് എവിടേക്ക് എത്തുകയായിരുന്നു? അഞ്ച് ഭർത്താക്കന്മാരുണ്ടായി. അതാണ് ആ റാപ്പോർട്ട്. ആ സ്ലോലി ആ ബന്ധം വർദ്ധിക്കുകയായിരുന്നു, ആ ബൗണ്ടറിയൊക്കെ ബാരിയർ മാറ്റുകയായിരുന്നു. ഇത് നാം ചെയ്യേണ്ടതാണ്. നാം ഈ ബന്ധം വർദ്ധിക്കുന്നത് എങ്ങനെയാ? അവൾക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദഹിക്കുകയില്ല, ഇതിന് വെള്ളം കോരാൻ വേണ്ടി വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അവൾക്ക് തോന്നി ആകമാന സംസാരം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തപ്പോൾ എന്നെക്കുറിച്ച് കരുതലുള്ള, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ആ ഒരു ബന്ധം വർദ്ധിക്കുവാനും ആ അവസാനം അവളുടെ മാനസാന്തരത്തിലേക്ക് അത് എത്തുവാനും ഇടയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം, കൗൺസിലി മനസ്സിലാക്കണം, നാം അവരെ ലെറ്റ് ദം നോ ദാറ്റ് വി കെയർ ഫോർ ദം. വലിയ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. നമ്മുടെ അസംബ്ലിയിലെ ഓരോ മെമ്പറും മനസ്സിലാക്കണം, ഞാൻ സഭ അവരെ കരുതുന്നു, എൽഡിഎസ് കരുതും, ലെറ്റ് ദം നോ. ദുഃഖകരമായ കാര്യം പലപ്പോഴും എനിക്ക് ഇവിടത്തെ കുറിച്ച് അറിയില്ല, ഞാൻ പലയിടത്തും ചിലയിടത്തൊക്കെ കണ്ടിട്ടുള്ളത്, ചിലയിടത്ത് എല്ലായിടത്തും പറഞ്ഞു, ചിലയിടത്ത് പല അസംബ്ലി റെസ്പോൺസിബിൾ മെൻ ഈ ഓഫീസിലെ ഓഫീസേഴ്സ് പോലെ, ക്യാപ്റ്റനെ പോലെ ഉണ്ടല്ലോ മിലിറ്ററിയിലൊക്കെയുള്ള വലിയ ഉയർന്ന അധികാരികളെ പോലെ, അവർ കൊച്ചാൾക്കാരെ കണ്ടാൽ അതൊക്കെ നോക്കത്തോടെ. ഓഫീസിലൊക്കെ വലിയ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് പോസ്റ്റ് വർക്ക് ചെയ്യുന്നൊരു കൊച്ചു ജോലിക്കാർ ഉണ്ടല്ലോ. ജനറലി ഈ കാലത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, ബുദ്ധി മനസ്സിലായപ്പം, ബുദ്ധി വന്നപ്പം. ഇതുപോലുള്ള എൽഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ആരുമായിട്ടൊരു ബന്ധവുമില്ല, അധികാരം അവർക്കുണ്ട്, അവർ സഭയിലെ അധികാരികളാണ്, ആരുമായിട്ടൊരു ബന്ധമില്ല, ആരുടെയും വീട്ടിൽ പോകാറില്ല, ആരുമായിട്ട് സംസാരിക്കാറില്ല, അവരുടെ ഭാരം അറിയാം, ആരും അവരുടെ ഭാരം പറയാറുമില്ല. കാരണം അവർക്കറിയാം ഇദ്ദേഹത്തിന് ഞങ്ങളുടെ കരുതലില്ല. They don't know whether they care or not. അതുഘോരമായ കാര്യമാണ്. അസംബ്ലിയിൽ എൽഡർഷിപ്പ് അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷ, അതൊരു ഓഫീസൊന്നും, അത് ജോലിയല്ല, അതൊരു സ്റ്റാറ്റസിൻ്റെ പൊസിഷനല്ല, സ്റ്റാറ്റസ് ഉള്ള ഒരു സിമ്പലൊന്നുമല്ല. വിശ്വാസം അറിയണം, ഞാൻ കരുതുന്നു, നാം കരുതുന്നു, അത് അറിയേണ്ടത് ആവശ്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ റാപ്പോർട്ട് ഉണ്ടാക്കുവാൻ, ബന്ധം സ്ഥാപിക്കുവാൻ അത്യാവശ്യമായ ഒന്നാമത്തെ കാര്യം, കൗൺസിലെ അറിയണം, ഞാൻ കൗൺസിലിയെ കരുതുന്നു, സ്നേഹിക്കുന്നു, അവനിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, അവൻ്റെ നന്മ എൻ്റെ ആഗ്രഹമാണ്. ആ ഒരു കരുതൽ അവൻ മനസ്സിലാക്കണം. ആ നിലയിൽ ഞാൻ ഇടപെടേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, രണ്ടാമതായിട്ട് വേണ്ട കാര്യം, കൺസേൺ ബി സിമ്പതി. എന്താ സിമ്പതി മീൻസ്? സഹതാപം, സഹതാപം അല്ലേ? കൺസേണും സിമ്പതി എന്നുള്ള ഡിഫറൻസ് എന്താ? ഈ സിമ്പതി എന്ന് പറയുമ്പോൾ, കൺസേൺ എന്ന് പറയുമ്പോൾ, നാം നമ്മുടെ ഭാവത്തിലും ഇടപാടിലും മുഖഭാവത്തിലും ചോദ്യങ്ങളിലും ഒക്കെ നമ്മൾ അവരെക്കുറിച്ചുള്ള കരുതൽ നാം പ്രകടമാക്കുക. സിമ്പതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് അവരുടെ പ്രശ്നം കേൾക്കുമ്പോൾ, ഓ ഇത്രയേ ഉള്ളോ ബ്രദറേ, അതാണ് പ്രശ്നമാണ്, അത് ഞങ്ങൾക്കെല്ലാം പ്രശ്നമില്ലായിരുന്നു, ഇതെന്തുവാ പിന്നെ ആളുപോലെ മിണ്ടു ബ്രദറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ന പോലത്തെ വിഷയങ്ങൾ, അതെന്തോ പ്രശ്നം, അവരെല്ലാം മക്കളെല്ലാം കേട്ടെ, ഇദ്ദേഹം ചെറുതായിട്ട് പറഞ്ഞതാ ബ്രദറെ ഇച്ചിരി മാനസിക സംഘർഷത്തിലാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇദ്ദേഹം തിരിച്ച് ഉറക്കി കടിക്കുക, എല്ലാവരും കേക്ക്, അച്ഛരുടെ കേക്ക്, അത് സിമ്പതിയാണോ? അത് അജ്ഞതയാണ്. ഒരാളിൻ്റെ പ്രയാസം കേൾക്കുമ്പോൾ, ഒരാളുടെ ജീവിതത്തിലെ സംഘർഷം അല്ലെങ്കിൽ സംഭവങ്ങൾ എന്തു തന്നെയായാലും അത് കേൾക്കുമ്പോൾ സിമ്പതൈസ് ചെയ്യുക മീൻസ്, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐഡൻറ്റിഫൈങ് വിത്ത് ദം ഇൻ ദ സ്ട്രഗിൾ, അവരുടെ ആ സ്ട്രഗിൾ, അവരുടെ കഷ്ടതയിൽ, അവരുടെ സങ്കടത്തിൽ, അവരുടെ പരിതാപകരമായ അവസ്ഥയിൽ നാം അവരോട് ഏകീഭവിക്കണം. എങ്ങനെ ഏകീഭവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഏകീഭവിക്കുക മീൻസ് അവരുടെ വേദനയെ നമ്മൾ എൻ്റെ വേദനയായിട്ട് എടുക്കണം, അവരുടെ സങ്കടത്തെ എൻ്റെ സങ്കടമായിട്ട് എടുക്കണം. അങ്ങനെ എടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എടുക്കണമെങ്കിൽ ആവശ്യമായ വേറെ രണ്ട് കാര്യമാണ്, തെറ്റരുത് പോയിന്റ്സിന്റെ ആ സീക്വൻസ്. കൗൺസിലിങ്ങിന്റെ ഒന്നാമത്തെ ഭാഗം, എസ്റ്റാബ്ലിഷ് എ റാപ്പോർട്ട് വിത്ത് എ കൗൺസിലിംഗ്, കൗൺസിലിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. നാം ചിന്തിക്കുന്നത് ആ ബന്ധം എങ്ങനെ സ്ഥാപിക്കാം. ഈ ബന്ധം സ്ഥാപിക്കാതെ പ്രസംഗിച്ചത് അർത്ഥമില്ല. ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് സമയമെടുക്കും. ആ ബന്ധം എങ്ങനെ സ്ഥാപിക്കാം? ഒന്ന്, കൺസേൺ നമ്മുടെ കരുതൽ വ്യക്തമാക്കുന്നു. പിന്നെ അവരോട് സിമ്പതി കാണിക്കുന്നു, സഹതാപം കാണിക്കുന്നു. സഹതാപം കാണിക്കുക മീൻസ് അവരുടെ കഷ്ടതയിൽ നാമും കഷ്ടപ്പെടുക, അവർ കരയുമ്പോൾ നാമും കരയുക, അവരുടെ വേദനയിൽ നാം അവരുടെ വേദനയെ ഫീൽ ചെയ്യുക. അതെങ്ങനെ സാധിക്കും? അത് സാധിക്കണമെങ്കിൽ രണ്ട് അത്യാവശ്യമായ സത്യങ്ങളുണ്ട്. ഒന്ന്, നാം മനസ്സിലാക്കണം ദൈവസഭ എന്താണ്? കുടുംബമാണ്, കുടുംബം. നാം വായിക്കുന്നുണ്ട് 1 Timothy 5:1-2, അവിടെ പൗലോസ് പത്രോസ് അത് വേറൊരു കോണ്ടസ്റ്റിൽ പറയുകയാ, ഇളയവരെ സഹോദരിമാരെ പോലെ കാണണം, മൂത്തവരെ മൂത്തവരെ അങ്ങനെയാ അപ്പനെ പോലെ അങ്ങനെ. ജസ്റ്റ് വായിച്ച് 1 Timothy 5:1-5 വാക്യത്തിൽ ഒരു സഭയിൽ പെരുമാറേണ്ട കാര്യം പൗലോസ് പറഞ്ഞു വരുമ്പം കോണ്ടസ്റ്റ് വരണ മൂത്തവനെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരന്മാരെ പോലെ കാണണം. വേറെ പറഞ്ഞാൽ സഭ കുടുംബമാണ്. മറ്റൊരു ഭാഗത്തു നിന്ന് വായിക്കുന്നുണ്ട്, സഭ ഒരു കുടുംബമാണ്, സഭാംഗങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ സഭയിലെ ഓരോ വ്യക്തിയുടെയും വേദന നമ്മുടെ കുടുംബത്തിലെ അംഗത്തിന്റെ വേദനയാണ്. നമ്മുടെ ജ്യേഷ്ഠനോ അഞ്ചനോ ഉള്ള അതേ വിഷമം ഉണ്ടാകുമ്പോൾ, വിഷമം ഉണ്ടാകുമ്പോൾ നമുക്കുള്ള വിഷമമാണ് നമ്മുടെ സഭയിലെ ഏതംഗത്തിന്റെയും വിഷമമെന്ന് നാം ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നാം എന്ത് ചെയ്യും? അവരുടെ വിഷമത്തിൽ നാം വിഷമിക്കും. കൗൺസിലിംഗ് മനസ്സിലാക്കണം, നമ്മൾക്ക് ഒരു ഹൃദയം അവന് വേണ്ടി ഉണ്ടെന്നുള്ളത്, അവന്റെ ഹൃദയം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത്. നാം ആരോട് ഇടപെടുന്നു അവർ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് എനിക്ക് വേണ്ടി ഒരു ഹൃദയമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ കുടുംബമാണെന്നുള്ള ബോധ്യമുണ്ടാകണം. മാത്രമല്ല, കൗൺസിലർ എപ്പോഴും നേരത്തെ ഓർത്തതുപോലെ മനസ്സിലാക്കണം, ഈ പ്രശ്നമൊക്കെ എനിക്കും വരാം, എനിക്കും വരാം, ഞാനും ഈ പ്രശ്നമൊന്നും ഉണ്ടാകാത്ത ആളൊന്നുമല്ല, എനിക്കും ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ എനിക്കായത് വന്നുവെങ്കിൽ എന്തുണ്ടാകുമെന്നുള്ള ആ ഒരു ഫീലിംഗ്, തൻ്റെ സ്ഥാനത്ത് നാം നമ്മെ തന്നെയാക്കുകയും അങ്ങനെ അവൻ്റെ വേദനയെ നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക, അതാണ് സിമ്പതി. സിമ്പതൈസ് മീൻസ് അതാണ്. പിന്നെ വേറെ വാക്കാണ് എംപതി, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ മലയാളം അതും സിമിലർ വാക്കാണ്. സിമ്പതി വ്യത്യാസം പറഞ്ഞ് സഹാനുഭൂതി, സഹാനുഭൂതി, സഹതപിക്കുക, സഹാനുഭൂതി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവൻ ഏറ്റവും നല്ല കൗൺസിലറാണ്. അവനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാ? സഹതാപം കാണിക്കാത്തവൻ അല്ല. മഹാപുരോഹിതന്മാർ, പഴയ നിമിത്തത്തിലെ മഹാപുരോഹിതന്മാർ സഹതാപം കാണിക്കാൻ പ്രാപ്തിയില്ലാത്തവരായിരുന്നു. എന്നാൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ സഹതാപം കാണിക്കുന്നവനാണ്. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ലോക ജീവിതത്തിൽ അവൻ എങ്ങനെ ഇടപെട്ട മനുഷ്യരോട്. ഒന്നുണ്ട് വാക്യങ്ങൾ, കുറച്ച് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്തായുടെ സുവിശേഷം 9:35 കർത്താവ് ജനത്തോട് ഇടപെട്ട ആ രീതി, അവൻ എങ്ങനെ സഹതാപം കാണിച്ചു, ഒന്നുണ്ട് വാക്യങ്ങൾ നോക്കുക അപ്പം മനസ്സിലാക്കാനായിട്ട്. മത്തായി 9:35
യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു.
സോറി, 36
അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു.
പുരുഷാരത്തിന്റെ ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. നയിലെ വിധവയുടെ മകൻ മരിച്ചു, അത് കണ്ട് കർത്താവ് വായിക്കുന്നു മനസ്സലിഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപായ കർത്താവ് കരഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. അവൻ സഹതപിക്കുന്നവൻ ആയിരുന്നു, അവൻ സഹതാപം കാണിക്കുന്നവനായിരുന്നു, മനസ്സലിവ് കാണിക്കുന്നവൻ ആയിരുന്നു. പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോൾ പൗലോസിന്റെ ഒരു വാക്യം ശ്രദ്ധിക്കുക. 1 തെസ്സലോനിക്കയർ 2 അതിന്റെ 7-8 വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രത ഉള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കം.
പൗലോസ് സഭാ മെമ്പേഴ്സിനോട് കാണിച്ച ആ ഇടപെടൽ എങ്ങനെയാണ്? ഈ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും? ഇത് വെറും വായനയല്ല, താൻ ഓർപ്പിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു, മാത്രമല്ല ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ താല്പര്യമായിരുന്നു. അനേക വാക്യങ്ങൾ പൗലോസ് എഴുതി വായിക്കുമ്പോൾ താൻ എത്രമാത്രം ദൈവമക്കളോ കുറിച്ച് കരുതലുള്ളവനായിരുന്നു, സഹതപിക്കുന്നവൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കൗൺസിലർക്ക് ഉണ്ടാകേണ്ട അത്യാവശ്യമായ യോഗ്യതയാണ്, കൗൺസിലിങ്ങുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാൻ അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ് സഹതപിക്കണം, സിമ്പതൈസ് ചെയ്യണം. ഞാൻ ഓർപ്പിച്ചു, സിമ്പതൈസ് മീൻസ് ഐഡന്റിഫൈ വിത്ത് ദം ഇൻ ദെയർ സ്ട്രഗിൾ. ഇനി ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് ഡെലിബറേറ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതായത് എനിക്ക് സഹതാപം ഉണ്ടെന്ന് മനസ്സുകൊണ്ട് ചേട്ട് പറയേ, ബ്രദറെ ഞാൻ അങ്ങനെ കാണിക്കാറില്ല എൻ്റെ സ്നേഹം, എൻ്റെ മനസ്സിൽ ഭയങ്കര സ്നേഹം, ചേട്ട് പറയാറില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കര സ്നേഹം ബ്രദറെ ഞാൻ കാണിക്കാറില്ല എന്നേ ഉള്ളൂ. എന്ത് ഗുണം അതുകൊണ്ട്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട്, മനസ്സിരുന്ന് എനിക്കും അത് ഗുണമുണ്ട്. ഓക്കെ, എന്നെ മറന്നു. ഈ കൗൺസിലെ സംബന്ധിച്ചിടത്തോളം സംഘർഷമുള്ള മാനസിക പ്രശ്നം, മാനസിക പ്രശ്നം മനോവിഷമുള്ള പലവിധമായ ബുദ്ധിമുട്ടുള്ളതായ ഒരു വ്യക്തി നമ്മുടെ മനസ്സിലിരിക്കുന്ന സ്നേഹം കൊണ്ടൊരു ഗുണവുമില്ല. എന്ത് ചെയ്യണം? പൗലോസിന്റെ വാക്കുകൾ ഒരു വാക്ക് ശ്രദ്ധിക്കുക, ഒന്നിനോട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആ വിഷയത്തിൽ. ഡെലിബറേറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് അവർ സിമ്പതി. പൗലോസ് പറയുന്നു ഫിലിപ്പിയൻസ് 1:8 നോക്കുക, ഫിലിപ്പ് ലേഖനം 1:8 വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്.
ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി.
ഞാൻ നിങ്ങളെ കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ. പൗലോസ് തന്റെ അവരെ കുറിച്ചുള്ള ഭാരവും കരുതലും പറയുകയാണ്. അപ്പോൾ നാം ആ കൗൺസിലോട് പറയേണ്ടിയിരിക്കുന്നു എന്ത്? നമ്മുടെ വായി തുറന്ന് പറഞ്ഞ ബ്രദർ ഐ ലവ് യു, ബ്രദർ ഐ ഹാവ് എ കൺസേൺ ഫോർ യു, ബ്രദർ ബ്രദറിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ചിന്തയുണ്ട്, ഭാരമുണ്ട്, ബ്രദറിനായി പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറിനെ കുറിച്ച് ഭാരമുണ്ട്, ബ്രദറിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഇത് വാ തുറന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ആ കൗൺസിലേക്ക് പകുതി പ്രശ്നം അങ്ങ് അങ്ങ് പോവും. എന്തോ അത് അത് തീർച്ചയായിട്ടും അതെ, ഹൃദയപൂർവ്വം പറയണം, അത് പറയണം. അപ്പോൾ നമ്മുടെ സിമ്പതി നാം അവരോട് ഐഡന്റിഫൈ ചെയ്യുകയും മനസ്സുകൊണ്ട് ഐഡന്റിഫൈ ചെയ്താൽ പോരാ, അവരുടെ വിഷമത്തിൽ നാം മനസ്സ് ദുഃഖിച്ചാൽ പോരാ, അത് തുറന്ന് പറയണം. ബ്രദറിൻ്റെ സാഹചര്യത്തിൽ വിഷമമുണ്ട്, ബ്രദറിനോട് സഹതാപമുണ്ട്, തുറന്നു പറയണം. അല്ല ഇനി അവർ സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവരോടൊപ്പം സന്തോഷിക്കണം, കരയേണ്ടത് പറഞ്ഞാൽ കരയണം. വാക്യങ്ങൾ ഇതിനൊക്കെ വായിക്കുന്നുണ്ട്. വേറൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കൊലോസ്യൻസ് 4:6 നമ്മുടെ സഹതാപം വെളിപ്പെടുന്ന രംഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കൊലോസ് ലേഖനം 4:10 അതിൻ്റെ 6
ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ.
രുചിയോടുകൂടിയ വാക്ക് ഒരിക്കലും കോപത്തിലോ അല്ലെങ്കിൽ ക്രോധത്തിലോ അരകൻ്റായിട്ടോ ഉള്ള സംസാരം പാടില്ല. സഹതാപത്തിൽ രുചിയുള്ള, കേൾവിക്കാർക്ക് രുചിയുള്ളതായ നിലയിൽ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. വേറൊരു വാക്യം ഈ സഹതാപം സഹതപിക്കുന്നതിൻ്റെ വിഷയത്തിൽ പറയുമ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന വേറൊരു ഭാഗം മത്തായ സുവിശേഷം 12:12 1 മുതൽ വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എടുത്താൽ മതി. അവിടെ കസാബ് അവരോട് ഐഡന്റിഫൈ ചെയ്യുന്ന, ശിഷ്യന്മാർ ഐഡന്റിഫൈ ചെയ്യുന്ന രംഗം കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 12:1 ഭാഗത്ത് അവിടെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ചു തിന്നു, അവരെ ഇല്ല അവർക്കെതിരെ കുറ്റം പറയുന്ന ഭാഗത്ത് കർത്താവ് എങ്ങനെ റിയാക്ട് ചെയ്തേ? കർത്താവ് ചോദിക്കുന്നത് അതെ, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? 6 ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, യാഗത്തിലല്ല കാരണമല്ലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം കർത്താവ് ശിഷ്യന്മാർക്കൊപ്പം നിൽക്കുകയായിരുന്നു. ഇതൊരു പാഠമാണ് കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ. കൗൺസിലിയെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റുള്ളവരുടെ മുൻപിൽ അധിക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന, ജഡ്ജ് ചെയ്യുന്ന ഒരു കാരണത്തിന് കാരണമുണ്ടാകാനായിട്ട് പാടില്ല. സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? നമുക്ക് സഹതാപം ഉണ്ടോ എന്നുള്ളത്, നമ്മെ അവരെക്കുറിച്ച് കരുതലുണ്ടെന്നുള്ളത് അവർക്ക് ബോധ്യമാകണമെങ്കിൽ, അവർക്ക് ബോധ്യമാകുന്ന എങ്ങനെയാണ്? നമ്മുടെ വാക്കുകളിൽ കൂടെ കരുതലുണ്ടെന്ന് പറയുന്നു, മാത്രമല്ല അവരെ നാം സപ്പോർട്ട് ചെയ്യുന്നു, അവരെ നാം ഡിഫെൻഡ് ചെയ്യുന്നു, അവരെ നാം സഹായിക്കുന്നു, മാത്രമല്ല അവരെ അവരോട് ക്ഷമിക്കാൻ ചിലപ്പോൾ ക്ഷമാപൂർവം ഇടപെടണം, മാത്രമല്ല ഒരു പക്ഷേ ആവശ്യം വന്നാൽ ആ കൗൺസിലിയെ ആ വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും? ഭൗമികമായി സഹായിക്കേണ്ടതായിട്ടും വരും. 1 യോഹന്നാൻ 3:17 നാം വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3:17 യോഹന്നാൻ പറയുന്നത് 3:17 എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ മനസ്സലിവ് കാണിച്ച് അവനെ ഭൗമികമായിട്ട് സഹായിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം, നാം നമ്മുടെ സഹതാപത്തെ വെളിപ്പെടുത്തണം. അതിൽ നമ്മുടെ ചിന്താ വിഷയം, നമ്മുടെ സിമ്പതി, ആ വ്യക്തിയുമായിട്ട് വ്യക്തിബന്ധം നിലനിർത്തുവാന് സൂക്ഷിക്കുവാനായിട്ട് വളർത്തുവാനായിട്ട് ബന്ധം ഉറപ്പിക്കുവാനായിട്ട് നമ്മുടെ കരുതൽ പ്രകടമാക്കുന്നു. നമ്മുടെ സിമ്പതി, നമ്മുടെ സഹതാപം, ആ സഹതാപം പ്രകടമാക്കണം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നമ്മുടെ റിയാക്ഷൻ കൊണ്ട്, നമ്മുടെ സഹായം കൊണ്ട് ഒക്കെ നാം പ്രകടമാക്കേണ്ടത് ആവശ്യം. പിന്നെയും മനസ്സിലാക്കേണ്ട കാര്യം, മറ്റൊരാൾ എപ്പോഴും മനസ്സിലാക്കും എനിക്ക് സഹതാപമുണ്ടോ ഇല്ല. അടുത്തല്ലേ, ആ കണ്ണ് കണ്ടാ അറിയാം, ആ നോട്ടം കണ്ടാ അറിയാം, ഭാവം കണ്ടാ അറിയാം. നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മുടെ വിഷമം പറയുമ്പം ഇദ്ദേഹം നമ്മൾ സഹതാപം കാണിക്കുന്നോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ? മനസ്സിലാവും, തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഇത് അത്യാവശ്യമാണ്, സിമ്പതി, കൺസേൺ ആൻഡ് സിമ്പതി. മൂന്നാമതായി, അല്പം കൂടെ സമയം നമ്മുടെ മുമ്പിലുണ്ട്. മൂന്നാമതായിട്ട് എന്താ, മൂന്ന് മീൻസ് ബന്ധം സൂക്ഷിക്കുവാൻ, കൗൺസിലിയുമായി ബന്ധം സൂക്ഷിക്കുവാൻ, ബന്ധം ഉണ്ടാക്കുവാൻ ആവശ്യമായ മൂന്നാമത്തെ ഘടകം, ജസ്റ്റ് മുഖപുര പറഞ്ഞു നിർത്താം. മുഖപുര മീൻസ് ആ മൂന്നാമത്തെ ഘടകത്തിന്റെ മുഖപുര പറഞ്ഞു, അത് റെസ്പെക്ട്. റെസ്പെക്ട് മീൻസ് ബഹുമാനം അല്ലേ, ആദരം. നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന സംഘർഷം ഉള്ള ജീവിതത്തിന്റെ ഉടമയായ വ്യക്തിയോട് കരുതലും സഹതാപവും കാണിച്ചാൽ മാത്രം പോരാ, പിന്നെ അവരെ ബഹുമാനിക്കുക. ഓ, ദേവ ആഹപ്പാടെ പ്രശ്നമുള്ളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ്, എന്ന് വിചാരിച്ച് അവരെ വില കുറച്ച് കളയാം. നമ്മൾ മനസ്സ് വില കുറച്ചാൽ മുഖത്ത് പ്രകടമാവും, നമ്മുടെ ഇടപാടിൽ അത് പ്രകടമാവും. അപ്പോൾ ഈ കൗൺസിൽ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും. നമ്മൾ മനസ്സുകൊണ്ട് ആ ആളിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. നമ്മൾ ചിന്തിക്കുക അവർക്ക് അറിയത്തില്ല, അവർക്ക് മനസ്സിലാകും ഇവൻ എന്നെ ഫൂളാക്കുക, ഇവൻ എന്നെ വെറും ബുദ്ധുവായിട്ടാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ബന്ധം തകർന്നു. റെസ്പെക്ട് വളരെ അത്യാവശ്യമായ കാര്യം. അനേക വാക്യങ്ങൾ നമുക്ക് ഒന്നുണ്ട് വാക്യങ്ങൾ, റോമലേഖനം 12:10 ഞാൻ വായിക്കുന്നു, അന്യോന്യം വായിച്ച റോമർ 12:10.
സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ.
ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. വേറെ ഫിലിപ്പിയൻസ് 2:3, ഫിലിപ്പിയ 2:3.
ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുക.
തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണേണം. എന്റെ മുൻപിലിരിക്കുന്ന വ്യക്തി എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് ഞാൻ എണ്ണേണം. 1 പത്രോസ് 2:17, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ എല്ലാവരെയും ബഹുമാനിക്കാൻ, ആദ്യം എല്ലാവരെയും ബഹുമാനിക്കണം, റെസ്പെക്ട്. എല്ലാ വ്യക്തികൾക്കും കൊണ്ട് ചില വില, അവരെ നാം ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാ ബഹുമാനം കാണിക്കേണ്ടേ? ഞാൻ വീണ്ടും സമയത്ത് നോക്കുക, കാരണം ബെല്ലടിക്കുന്നതിന് മുമ്പ് നിർത്താൻ വേണ്ടി. എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? 2-3 കാര്യം വേഗം പറഞ്ഞിട്ട് അത് തീർക്കാം. ഒരു 8 കാര്യം 7 കാര്യം എൻ്റെ മുൻപിലുണ്ട്, 2-3 ജസ്റ്റ് സമയത്തിൻ്റെ അനുസരിച്ച് പറയാം. എങ്ങനെയാണ് നമ്മുടെ മുൻപിലുള്ള ആ വ്യക്തിയോട് ബഹുമാനം കാണിക്കേണ്ടത്? 1, ശ്രദ്ധാപൂർവം കേൾക്കുന്നതിൽ കൂടെ അല്ലേ, ലിസണിങ് ടു ദം ഇന്റൻലി. നാം കൗൺസിലിംഗ് നടത്തുമ്പോൾ വളരെ ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിക്കേണ്ട കാര്യം, വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്ത് ചെയ്യണം? നാം മറ്റൊരാളിൻ്റെ എല്ലാ വാക്കുകളും ശ്രദ്ധയോടെ കേൾക്കണം, കേൾക്കണം. ഒരിക്കലും നാമല്ല പറയേണ്ടത്, നാം കേൾവിക്കാരായിരിക്കേണ്ടതാണ്. ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത് ആവശ്യം. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ. ഈ കൗൺസിലിംഗ് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടും നോക്കി, വാച്ചിലും നോക്കി, മേലോട്ടും നോക്കി, ഇടയ്ക്ക് മൊബൈലിൽ സംസാരിച്ച് കൗൺസിലിംഗ് എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും. പുള്ളിയോട് പറഞ്ഞിട്ട് അർത്ഥമില്ല. ശ്രദ്ധാപൂർവം കേൾക്കണം. നാം ഒരാളെ ബഹുമാനിക്കുന്ന ബഹുമാനത്തിന്റെ സൂചനയാണ് കേൾക്കുന്നത്. ഇനി ബൈബിൾ ക്ലാസ്സിലും ബാധകമാണ്. ഇന്നലെ ഇവിടെ ദൈവദാസന് വളരെ വിഷമമുണ്ടായൊരു കാര്യം നിങ്ങൾ കേട്ട് കാണും, ചിലർ കണ്ടു കാണും. ഈ പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ തേക്കോടൊക്കെ നോക്കുന്നത് വലിയ മനപ്രയാസമാണ്. അല്ല, സ്വാഭാവികമാണ്, ക്ഷീണിക്കുമ്പോൾ ഇങ്ങോട്ട് പറയാൻ തിരിക്കണം, ഇങ്ങോട്ട് തിരിക്കണം. എന്നാലും എപ്പോഴും അങ്ങോട്ടും നോക്കി, ഇങ്ങോട്ടും നോക്കി, കണ്ടയ്ക്കും നോക്കി ഇരിക്കുന്നവരെ കാണുമ്പോഴേ അറിയാം ഈ മനുഷ്യ ഈ വ്യക്തിക്ക് യാതൊരു ബഹുമാനവും ഇല്ല. എന്തോ കാരണത്തെ അബദ്ധത്തിൽ ഇരിക്കുക. ഇത് ഏതിനും ബാധകമാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ പറഞ്ഞേ ഉള്ളൂ. ഒരാളെ കേൾക്കുന്നത് എന്താണ്? ആ ആളിനെ ബഹുമാനിക്കുക. ചിലർക്കൊണ്ട് ആ അദ്ദേഹത്ത് വാ തുറന്നാൽ പിന്നെ ഫുൾ സ്റ്റോപ്പില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിയുടെ കാര്യം എല്ലാം പറയും, എനിക്കറിയില്ല, നിർത്തതേ ഇല്ല. ഒരിക്കൽ ഞാനൊരാളെ വീട്ടിൽ ക്ഷണിച്ചു, ഒരു വിശിഷ്ട അതിഥിയെ ക്ഷണിച്ചു. കൂടെ വന്നത് ഒരു ഡ്രൈവർ, ഡ്രൈവർ മീൻസ് സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തെ വണ്ടിയിൽ പോയി ഓടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു. സംസാരിച്ചത് മൊത്തം ഈ ഡ്രൈവറാണ്. ഞാനൊരു വിശിഷ്ട അതിഥിയെ വീട്ടിൽ വിളിച്ചതാണ് വളരെ കാര്യമായിട്ട്. പക്ഷെ സംസാരം നടത്തിയെല്ലാം ഈ ഡ്രൈവർ സഹോദരനാണ്. ഞാൻ ഇനിയും മേളി വിളിക്കുമോ? വിശിഷ്ടാതെ വിളിക്കുമ്പോൾ ഈ ഡ്രൈവറെ വിളിക്കുമോ? ഇല്ല, വേറെ ടാക്സിക്കാരെ വിളിക്കും. ബന്ധം അറ്റുപോകുകയല്ല, ഡിസ്റ്റർബ്ഡ് ആകുക, മനസ്സുകൊണ്ട് ഒരു ഒരു ഉണ്ടല്ലോ ആ സംതൃപ്തി നഷ്ടപ്പെടുകയാണ്. സംസാരം കുറയ്ക്കണം, പിന്നെന്ത് ചെയ്യണം? കേൾക്കണം. ഒരു വാക്യമുണ്ടല്ലോ, കേൾപ്പാൻ വേഗതയും പറവാൻ നമ്മുടെ വായ അടച്ചിരിക്കാൻ തന്നെ. ഓക്കെ, കൗൺസിലിംഗിൽ അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ ബഹുമാനം. നാം നമ്മുടെ മുൻപിൽ വന്ന വ്യക്തിയോട് പറയുകയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ കേൾക്കണം. ശ്രദ്ധാപൂർവം കേൾക്കണം, ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കണം. കേൾക്കുമ്പോൾ അദ്ദേഹം പിന്നെയും പിന്നെയും പറഞ്ഞു. ബസ് ഉടനെ നിർത്തുകയാണ്, സമയം നമ്മുടെ ഈ അടുത്ത അഞ്ചാറ് കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കാം. നാം ബഹുമാനിക്കുന്ന തരീക്ക, ഏത് നിലയിൽ ബഹുമാനം കാണിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ രീതികൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ നാം ചിന്തിച്ച വിഷയം ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗിൻ്റെ പ്രോസസ്സ് നാം ചിന്തിക്കുകയായിരുന്നു. ഒന്നാമത്, ആ കൗൺസിലിയുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കാം. ആ ബന്ധം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അതിനാവശ്യം കൺസേൺ, നമ്മുടെ ചിന്ത, കരുതൽ, താല്പര്യം, അവരെ ബോധ്യപ്പെടുത്തുക. നമ്മുടെ സഹതാപം എന്ന് മീൻസ് അവരുടെ സങ്കടത്തിൽ നാം സങ്കടപ്പെടുക, അവരുടെ വേദനയെ നാം ഏറ്റെടുക്കുക. മാത്രമല്ല, നാം വ്യക്തമാക്കുക നമ്മുടെ സഹതാപത്തെയും സഹാനുഭൂതിയെയും മനസ്സലിവിനെയും അവർക്ക് മുമ്പാകെ വ്യക്തമാക്കുക. മൂന്നാമതായിട്ട്, നമ്മുടെ റെസ്പെക്ട്, നമ്മുടെ ബഹുമാനം, നമ്മുടെ ആദരവ്, നമ്മളെ ബഹുമാനിക്കുന്നതിൽ കൂടെ അവരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ ഞാൻ ഇവിടെ നിർത്താൻ ഇന്ന് സഹായിക്കട്ടെ. നാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സഭയിൽ അന്യോന്യം നല്ല ബന്ധമുള്ളവരാണ്. അനേക സഭകളിൽ ബന്ധമുള്ള വിശ്വാസികൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഈ കാലങ്ങളിൽ. എല്ലാവരും സെൽഫ് സെൻറ്റേഡാണ്, സ്വയം ഉണ്ടല്ലോ, സെൽഫ് സെൻറ്റേഡായിട്ട് മാറിയിരിക്കുക.